Since there are a number of questions, we'll have to be very brief in answering them.
വളരെ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ ചുരുക്കമായിട്ടേ പറയുവാൻ കഴിയുകയുള്ളൂ.
So we'll start.
നമുക്ക് തുടങ്ങാം. പാപത്തിന്റെ പൂർണ്ണമായ ഒരു വിടുതലിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് അത്യാവശ്യമാണല്ലോ. എന്നാൽ എന്നിൽ പാപ സ്വഭാവം നിറഞ്ഞിരിക്കെ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭ്യമാകുമോ?
See, I believe there are 5 things necessary to really live the full Christian life in its fullness.
ക്രിസ്ത്യ ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നതിന് 5 കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു.
1, a faith in the blood of Christ that has justified me.
1, യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസം എന്നെ നീതീകരിക്കുന്ന.
That means I am absolutely sure that I have been accepted without condemnation by my Father in Christ.
ക്രിസ്തുവിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ എന്റെ പിതാവ് എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന ബോധം.
Not because of my works,
എന്റെ പ്രവൃത്തി കൊണ്ടല്ല,
but because I have repented and given my life to Christ.
ഞാൻ മാനസാന്തരപ്പെട്ട് എന്റെ ജീവിതം ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് തന്നെ
not only because his blood cleansed my sins, but because he clothed me with his righteousness.
യേശുവിന്റെ രക്തം എന്നെ കഴുകിയതുകൊണ്ട് മാത്രമല്ല, അവന്റെ നീതിയാൽ എന്നെ ധരിപ്പിച്ചതുകൊണ്ടും കൂടെ.
Romans 5:9 says, I am justified, declared righteous by his blood.
അവന്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റോമാലേഖനം 5:9
Blood of Christ is number 1.
ഒന്ന്, യേശുവിന്റെ രക്തം.
And secondly,
രണ്ടാമതായി,
the word of God,
ദൈവത്തിന്റെ വചനം.
2 Timothy 3:16 says, the word of God is the means by which we become perfect.
ദൈവവചനത്തിലൂടെയാണ് നാം പൂർണ്ണരാകുന്നത് എന്ന് 1 തിമോത്തിയോസിൽ നാം വായിക്കുന്നു.
As newborn babes we must desire the sincere milk of the word. 1 Peter chapter 2.
1 പത്രോസ് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ.
3, we receive the Holy Spirit when we are born again, but we need to be filled with the Holy Spirit.
നാം വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ 3-ാമതായി, നാം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം.
Because that is the power by which we can live the Christian life.
ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ശക്തി അതാണ്.
അതിലൂടെ 4, Jesus said, if you want to follow me, you must take up your cross every day and follow me.
നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ അനുഗമിക്കണമെങ്കിൽ അനുദിനം തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക.
The purpose of the Holy Spirit's fullness is not to do miracles and wonders, but to help us to take up the cross.
കുരിശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നമ്മെ സഹായിക്കുന്നതിനാണ് പരിശുദ്ധാത്മ നിറവ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലാതെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയല്ല.
Many people are seeking the gifts, the power of the Holy Spirit to exercise some supernatural gifts.
അത്ഭുതകരമായ വരങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പലരും പരിശുദ്ധാത്മ നിറവ് അന്വേഷിക്കുന്നത്.
God gives gifts according to his choice, but taking up the cross is for everybody.
ദൈവം തന്റെ നിർണയത്തിൽ ആളുകൾക്ക് വരങ്ങളെ നൽകുന്നു. എന്നാൽ കുരിശെടുത്തവനെ അനുഗമിക്കേണ്ടത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്.
Number 5, we need fellowship in the body of Christ.
ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള നമ്മുടെ കൂട്ടായ്മയാണ് 5-ാമത്തെ കാര്യം.
It says, encourage one another daily, lest you be hardened by the deceitfulness of sin.
പാപത്തിന്റെ വഞ്ചനയാൽ ഹൃദയം കഠിനമാകാതെ വണ്ണം നിങ്ങൾ നാൾതോറും അന്യോന്യം ബുദ്ധി ഉപദേശിക്കുവാനായിട്ട് പറയും.
Hebrews 3:12 and 13.
എബ്രായ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ.
I say you can hold a item with 2 fingers.
നിങ്ങൾക്ക് ഒരു സാധനം രണ്ട് വിരലുകൾ കൊണ്ട് പിടിക്കാം.
But you get a much better grip if you have all 5.
എന്നാൽ 5 വിരലുകൾ കൊണ്ടും നിങ്ങൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുറുക്കി പിടിക്കുവാൻ കഴിയും.
The blood,
രക്തം,
the word,
the വചനം,
the spirit,
ആത്മാവ്,
the way of the cross,
കുരിശിന്റെ വഴി,
and the body of Christ,
ക്രിസ്തുവിന്റെ ശരീരം.
You open yourself to all of these and you have a solid grip on the Christian life.
ഈ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തുറക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഹൃദയത്തെ തുറക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു നന്നായി പിടി നിങ്ങൾക്ക് കിട്ടും.
സോ ഡോണ്ട് ലുക്ക് ഫോർ ദ മിനിമം.
അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമല്ല,
യു കാൻ ഹോൾഡ് എ ഗ്ലാസ് വിത്ത് ടു ഫിംഗേഴ്സ്.
ഒരു ഗ്ലാസ് നിങ്ങൾക്ക് രണ്ട് വിരലുകൾ കൊണ്ട് പിടിക്കാം.
സംബഡി കാൻ ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ് ഈസിലി.
വളരെ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വ്യക്തിക്ക് എടുത്തുകൊണ്ട്
പോകുക.
എന്നാൽ ഈ 5 വിരലുകൾ കൊണ്ട് നിങ്ങൾ പിടിക്കുന്നുവെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. സോ ഹി ഈസ് ഓൾസോ ആസ്കിംഗ്, വെൻ ഐ എം സിൻഫുൾ, യു നോ, ഈസ് ഇറ്റ് പോസിബിൾ ടു ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്?
യാ, ഇറ്റ് ഈസ് നോട്ട് question of being sinful. The point is, do you want to give up your sin? Are you seeking to be free from sin?
നിങ്ങൾ പാപത്തിൽ തുടരാതെ പാപത്തിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം.
ഇറ്റ് ഇസ് നോട്ട് സിൻ ബട്ട് വാണ്ടിംഗ് ടു ബി ഫ്രീ ഫ്രം സിൻ, ദാറ്റ് ഈസ് ദ തിങ്.
പാപമല്ല, പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ള ആഗ്രഹം, അതാണ് ആവശ്യം.
ഇറ്റ് ഇസ് ദ ഡിസയർ ദാറ്റ് ഗോഡ് സീസ്.
ദൈവം ആഗ്രഹമാണ് ദൈവം കാണുന്നത്.
ആൻഡ് ഈവൻ ദ ഡിസയർ ഗോഡ് ഗിവ്സ് ബട്ട് യു ഹാവ് ടു റെസ്പോണ്ട് ടു ഇറ്റ്.
ആ ആഗ്രഹവും ദൈവമാണ് നൽകുന്നത്, നിങ്ങളാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. യു ക്ലീൻ അപ്പ് യുവർ ലൈഫ് ആൻഡ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയ ജീവിതത്തെ നിങ്ങൾ ശുദ്ധീകരിക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ച ശേഷം നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയാണോ ചെയ്യുന്നത്?
When you talk about cleaning up your life, none of us have become like Jesus completely.
നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ നാം ആരും തന്നെ യേശുവിനെ പോലെ പൂർണ്ണമായി മാറിയില്ല.
Unconscious sin is there in everybody.
അബോധപൂർവമായ പാപം നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്.
90% of our life is that.
നമ്മുടെ ജീവിതത്തിന്റെ 90% അപ്രകാരമാണ്.
Conscious sin that you know.
എന്നാൽ ബോധപൂർവമായി നിങ്ങൾക്ക് പാപം എന്നറിയാവുന്ന കാര്യങ്ങൾ,
do you want to give it up?
അത് വിട്ടുകളയുവാൻ നിങ്ങൾക്ക് തയ്യാറാണോ?
It's the one too that God looks for.
Do you want നിങ്ങൾക്ക് അപ്രകാരം ആഗ്രഹമുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്.
We need the power of the Holy Spirit to overcome sin.
പാപത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്.
But God will not force us. He urges us to give up sin, and if I cooperate with that and say I want to give up, then the Holy Spirit helps us.
പരിശുദ്ധാത്മാവ് പാപം വിട്ടുകളയുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. അതോട് ചേർന്ന് നിന്നുകൊണ്ട് നാമം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിന് നമ്മെ നിറയ്ക്കുവാൻ കഴിയും.
And I want to say one more thing about the fullness of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ.
When a cup is full,
ഒരു പാത്രം നിറഞ്ഞിരിക്കുമ്പോൾ,
certain amount of water in it,
അതിൽ കുറച്ച് വെള്ളമുണ്ട്.
As the capacity grows, as we walk the way of the cross, our capacity grows to the size of a bucket.
നാം കുരിശിന്റെ മാർഗത്തിൽ വഴിയിൽ നടക്കുമ്പോൾ നമ്മുടെ ആ വെള്ളം സ്വീകരിക്കുവാനുള്ള അളവ് വലുതാകുന്നു, അതൊരു ബക്കറ്റ് പോലെയാകുന്നു.
Then you pour the water into the bucket, there's hardly anything there.
അപ്പോൾ നിങ്ങൾ ആ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു കപ്പിലുണ്ടായിരുന്ന വെള്ളം ഇപ്പോൾ ഒന്നുമില്ല.
It has to be filled again.
അത് വീണ്ടും നിറയ്ക്കപ്പെടണം.
You walk the way of the cross some more, the bucket becomes like a tub.
നാം വീണ്ടും കുരിശിന്റെ മാർഗത്തിൽ നടക്കുമ്പോൾ ആ ബക്കറ്റ് ഒരു വലിയ പാത്രം പോലെയാകും.
You need to be filled again.
വീണ്ടും നിങ്ങൾ നിറയപ്പെടണം.
Continue the same way.
ആ വഴിയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുക.
The bucket becomes like a pond.
അവിടെ ആ ബക്കറ്റ് പിന്നീട് ഒരു കുളം പോലെയാകുന്നു.
And you go further.
നാം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ,
and it becomes a river.
അതൊരു നദി പോലെയാകുന്നു.
And further.
വീണ്ടും.
Like rivers of living water.
ജീവജലത്തിന്റെ ഉറവ പോലെ.
The apostle Paul was filled with the Holy Spirit through Ananias just a few days after he was converted.
അപ്പോസ്തലനായ പൗലോസ് തൻ വീണ്ടും ജനനം പ്രാപിച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനന്യാസിന്റെ അടുത്ത് പോയി പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു.
But it was a cup.
അതൊരു കപ്പ് പോലെയായിരുന്നു.
Towards the end of his life it was like rivers.
തന്റെ ജീവിതത്തിന്റെ അവസാനം അത് നദികൾ പോലെയായിരുന്നു.
It's fullness, 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 from fullness to fullness.
അത് പൂർണ്ണതയിൽ നിറവിൽ നിന്ന് നിറവിലേക്കാണ്.
So it's not that once I'm filled that's it.
ഒരിക്കൽ നിറഞ്ഞു തീർന്നു അങ്ങനെയല്ല. മറ്റൊരു ഉദാഹരണം
പറഞ്ഞാൽ,
ഒന്നാം ക്ലാസ്സിൽ 100% മേടിക്കുക, രണ്ടാം ക്ലാസ്സിൽ, മൂന്നാം ക്ലാസ്സിൽ, നാലാം ക്ലാസ്സിൽ, അവസാനം പി എച്ച് ഡിയിലും നിങ്ങൾക്ക് 100% മാർക്ക് ലഭിക്കുന്നു.
You can't get more than 100%.
100% കൂടുതൽ മാർക്ക് ലഭിക്കുവാൻ കഴിയില്ല.
There's a lot of difference between 100% in PhD and 100% in the kindergarten.
PhD യിൽ 100% മാർക്ക് ലഭിക്കുന്നതും ഈ കിൻഡർ ഗാർഡനിൽ 100% കിട്ടുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
A new believer can be filled with the Holy Spirit.
ഒരു പുതിയ വിശ്വാസി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാം.
A very mature godly saint is filled with the Holy Spirit, but the capacity is tremendously different.
വളരെ പക്വതയുള്ള ഒരു ദൈവഭക്തൻ, അദ്ദേഹവും ആത്മാവിൽ നിറയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ അളവ് വളരെ വലുതാണ്.
And remember, every illustration is limited. We can't exactly make it as it is in the life.
എല്ലാ ഉദാഹരണങ്ങൾക്കും പരിമിതിയുണ്ട്, നമുക്ക് അതുപോലെ തന്നെ പറയുവാൻ കഴിയില്ല.
We use these pictures to help us understand better.
നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ചില ചിത്രങ്ങൾ നാം ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചുവോ എന്ന് എങ്ങനെ അപ്പോൾ തന്നെ അറിയുവാൻ കഴിയും? അങ്ങനെ ഒരു തോന്നൽ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയില്ലേ?
Yes. How did you know that your sins were forgiven?
നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്?
Isn't it possible to deceive yourself there?
അങ്ങനെ അവിടെയും നിങ്ങളെ തന്നെ വഞ്ചിക്കുവാൻ സാധ്യതയില്ലേ?
Yes.
അതെ.
There are many people who say their sins are forgiven. When I look at their life, I don't believe they are even born again.
പല ആളുകളും ഞങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നു, പക്ഷേ അവരുടെ ജീവിതം നോക്കിയാൽ അവർ വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും
സംശയമാണ്.
എന്നാൽ നിങ്ങളിൽ മിക്കവാറും ആളുകൾക്ക് നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് ഉറപ്പാണ്.
ഹൂ ടോൾഡ് യു?
ആരാണ് നിങ്ങളോട് പറഞ്ഞത്?
ഐ ഹോപ്പ് ഇറ്റ് വാസ് നോട്ട് സം പ്രീച്ചർ.
ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങളോട് പറഞ്ഞതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു.
ഐ നെവർ ടെൽ എ പേഴ്സൺ യുവർ സിൻസ് ആർ ഫോർഗിവൻ. ഐ നെവർ ടെൽ എ പേഴ്സൺ യു ഹാവ് റിസീവ്ഡ് ദി ഹോളി സ്പിരിറ്റ് ഓർ ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്.
ഒരു വ്യക്തിയോടും ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നോ നിങ്ങൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു എന്നോ ഞാൻ പറയുകയില്ല.
The Holy Spirit bears witness with our spirit that our sins are forgiven.
നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധ ആത്മാവ് സാക്ഷ്യം പറയുന്നു നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടു.
I have the word of God also to confirm that if I receive him, he accepts me as a child.
എന്നെ ഒരു മകനായി മകളായി സ്വീകരിച്ചു എന്നുള്ളതിന് ദൈവവചനവും എനിക്ക് അടിസ്ഥാനമാണ്.
The witness is from the word of God and the Holy Spirit that I know my sins are forgiven.
എന്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നതിന് അടിസ്ഥാനം ദൈവവചനവും.
Through the same witness of the word of God and the Holy Spirit, I know the Spirit of God has filled me.
അതുപോലെ തന്നെ ദൈവവചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാക്ഷ്യത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
Can you be deceived?
നിങ്ങൾക്ക് വഞ്ചിക്കപ്പെടുവാൻ കഴിയുമോ?
You can be deceived even about being born again.
വീണ്ടും ജനനം പ്രാപിച്ചതിനെ കുറിച്ച് പോലും നിങ്ങൾ വഞ്ചിക്കപ്പെടാം.
Ultimately, by their fruit, you will know them.
എന്നാൽ ഫലങ്ങളാൽ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും.
When the day God filled me with the Holy Spirit, I believed it, but there was no fruit that day to show anything.
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ അന്ന് ഞാൻ വിശ്വസിച്ചു, പക്ഷേ ആ കാണുവാൻ ഒരു ഫലമില്ല.
Sowing a seed, a very good seed.
ഒരു നല്ല വിത്ത് നട്ടതുപോലെ.
You go and look there, next day there's nothing there.
അവിടെ അടുത്ത ദിവസം പോയി നോക്കുമ്പോൾ ഒന്നുമില്ല.
But you come back a year later and say, hey, that was really a genuine seed.
നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഒരു ശരിക്കും ഒരു വിത്ത് തന്നെയായിരുന്നു.
Initially it's by faith.
പ്രാരംഭത്തിൽ വിശ്വാസത്തിലൂടെയാണ്.
I believe to the best of my knowledge I've yielded everything to God and I received the Holy Spirit by faith.
ഞാൻ ആദ്യം ഞാൻ ദൈവത്തോട് പൂർണ്ണമായി ആ രീതിയിൽ സമർപ്പിച്ച് ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചു, ദൈവം എനിക്ക് നൽകി എന്ന് വിശ്വാസത്തിൽ ഞാൻ സ്വീകരിക്കുന്നു.
But if you are sincere and genuine,
എന്നാൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരും നിങ്ങൾ സിൻസിയറായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ,
time will convince you and others by the fruit of the spirit that comes in your life.
നിങ്ങളുടെ ജീവിതത്തിൽ മുളച്ചു വരുന്ന ആത്മാവിന്റെ ഫലങ്ങളാൽ നിങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും അത് യഥാർത്ഥമാണ് എന്ന് ബോധ്യം വരും.
If you are married, in your home life,
നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ.
And also, if God has a calling for you, he'll give you some gifts of the spirit also.
അതു മാത്രമല്ല, നിങ്ങൾക്ക് ഒരു വിളി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൈവം ചില വരങ്ങൾ നിങ്ങൾക്ക് നൽകും. ജീസസ് വാസ് അനോയിന്റഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് വെൻ ഹി വാസ് 30 ഇയേഴ്സ് ഓൾഡ്. ഏർലി ഡിസൈപ്പിൾസ് റിസീവ് ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇമ്മീഡിയറ്റ്ലി ഓൺ കൺവേർഷൻ. ഐ എം a reserved person, so there is a fear of deception.
Yeah, it's good to be afraid of deception.
വഞ്ചനയെ കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടാകുന്നത് നല്ലതാണ്.
But not so afraid that I back away from everything.
ഒത്തിരി പേടിച്ച് നമ്മൾ എല്ലാത്തിൽ നിന്നും പുറകോട്ട് പോവുകയും ചെയ്യരുത്.
That's why Jesus said, your heavenly father will not give you a snake.
അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഒരു പാമ്പിനെ നൽകുകയില്ല എന്ന്.
He will not give you a scorpion.
ഒരു തേളിനെ നിങ്ങൾക്ക് നൽകുകയില്ല.
Are you coming to your heavenly father?
സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കലേക്കാണോ നിങ്ങൾ വരുന്നത്?
He will not deceive you.
അവൻ നിങ്ങളെ വഞ്ചിക്കുകയില്ല.
Don't seek for the gift from some man. Seek it from God.
ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നുള്ള ഏതെങ്കിലും വരമല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് അന്വേഷിക്കുക.
I like what John the Baptist said.
യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ്.
I can baptize you in water.
എനിക്ക് നിങ്ങളെ ജലത്തിൽ സ്നാനപ്പെടുത്തുവാൻ കഴിയും.
But he, Jesus, will baptize you in the Holy Spirit.
എന്നാൽ യേശു അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും.
That's what I also say.
ഞാനും അത് തന്നെയാണ്
പറയുന്നത്. I can baptize you in water, but he's the one who baptizes in the Holy Spirit.
ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നത് അവിടുന്നാണ്.
I can't baptize anybody in the Holy Spirit.
എനിക്ക് ആരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ
കഴിയില്ല.
ആർക്കും കഴിയുകയില്ല.
God gave a special grace to the early apostles to lay hands on some people to receive the spirit.
ആദ്യത്തെ അപ്പോസ്തലന്മാർക്ക് ചില ആളുകളുടെ മേൽ കൈവയ്ക്കുവാനും അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുവാനും ഒരു പ്രത്യേക കൃപ അവർക്ക് നൽകി.
But I have never seen anyone who has that ability to do it consistently today.
ഇന്നു അപ്രകാരം തുടർമാനമായി അങ്ങനെ ചെയ്യുവാൻ കഴിയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല.
It was a special gift God gave at that time because there was no written New Testament.
എഴുതപ്പെട്ട പുതിയ നിയമം ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരുന്ന പ്രത്യേക വരമായിരുന്നു.
Today I have promises. How much more will your heavenly Father give the Holy Spirit to those who ask him?
ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്നുള്ള എഴുതപ്പെട്ട ദൈവവചന
വാഗ്ദത്തം
പാമ്പിനെ നൽകുകയില്ല, തേളിനെ നൽകുകയില്ല എന്ന വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിലുണ്ട്.
But remember that for 14 centuries there was no written Bible.
14 നൂറ്റാണ്ടുകളായി എഴുതപ്പെട്ട ദൈവവചനം ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക.
Printed Bible was available only after 1500.
1500 ന് ശേഷമാണ് ഈ അച്ചടിക്കപ്പെട്ട ദൈവവചനം ലഭ്യമായത്.
How many people had copies of this Gospel of Matthew and all?
അന്ന് ഈ മത്തായിയുടെ സുവിശേഷം ഒക്കെ ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്?
The first scripture was written around 45 or 50 AD.
45 or 50 AD-യിലാണ് ആദ്യത്തെ തിരുവചനം എഴുതപ്പെട്ടത്.
So for 20 years there was no written scripture.
20 വർഷങ്ങളോളം
after the day of Pentecost.
പെന്തക്കോസ് നാളിന് ശേഷം 20 വർഷങ്ങളോളം എഴുതപ്പെട്ട തിരുവചനമില്ലായിരുന്നു.
There was no way for people to know even if their sins were forgiven.
അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടോ എന്ന് അറിയുവാൻ ഒരു മാർഗം പോലും അവർക്കില്ലായിരുന്നു.
So Jesus told his disciples.
അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു.
John 20.
യോഹന്നാൻ 20.
Whoever sins you forgive, they are forgiven.
ആരുടെയെങ്കിലും പാപം നിങ്ങൾ ക്ഷമിച്ചാൽ അത് ക്ഷമിക്കപ്പെടും.
Even forgiveness of sins they could go around giving to people.
ആളുകൾക്ക് ചെന്ന് പാപക്ഷമ പോലും അവർക്ക് പോയി കൊടുക്കുവാൻ കഴിയുമായിരുന്നു.
So somebody came to the apostle John and said, how do I know my sins are forgiven?
Apostle യോഹന്നാന്റെ അടുത്ത് ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ്, അപ്പോസ്തലനെ എന്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും?
There was no verse he could show.
അവിടെ കാണിച്ചു കൊടുക്കുവാൻ ഒരു വചനമില്ലായിരുന്നു.
I am telling you in Jesus name your sins are forgiven.
ഞാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു.
Now today I say, how do I know my sins are forgiven?
ഇന്ന് എന്റെ പാപം എങ്ങനെ ക്ഷമിക്കപ്പെട്ടു എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ,
I read what the same apostle John has written in 1 John 1:9.
യോഹന്നാൻ 1:9 വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഞാൻ കാണിച്ചു കൊടുക്കും.
Who said that?
അതാരാണ് പറഞ്ഞത്? യോഹന്നാൻ.
If we confess our sins, he is faithful and just to forgive us.
നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ അവൻ ക്ഷമിക്കുവാൻ അവൻ വിശ്വസ്തനാണ്.
Today it is written for us to read that day he was alive to tell people your sins are forgiven.
ഇന്ന് അത് എഴുതപ്പെട്ട തിരുവചനം നമുക്കുണ്ട്, നമുക്കത് വായിച്ച് വിശ്വസിക്കുവാൻ കഴിയും. അന്ന് യോഹന്നാൻ നേരിട്ട് പറയണമായിരുന്നു.
That is the reason why God gave some of those apostles the ability to lay hands on people that they will receive the Holy Spirit.
അന്ന് ആളുകളുടെ മേൽ കൈവെച്ച് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുവാനായിട്ട് പ്രത്യേക വരം അന്ന് നൽകിയത് അതുകൊണ്ടാണ്.
You don't have to be afraid. Your father will never give you a snake or a scorpion.
നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പിതാവ് ഒരിക്കലും ഒരു പാമ്പിനെയോ തേളിനെയോ നിങ്ങൾക്ക് നൽകുകയില്ല.
You may receive nothing, but you not receive a serpent or a scorpion.
നിങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ലെന്ന് വരാം, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് പാമ്പിനെയോ തേളിനെയോ ലഭിക്കുകയില്ല.
Some lack in your life may not, maybe you won't receive it because you haven't opened up your life completely to.
നിങ്ങളുടെ ജീവിതം മുഴുവനുമായി നിങ്ങൾ തുറന്ന് കൊടുക്കാത്തതുകൊണ്ട് ചില കുറവുകൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് വരാം.
You may have to wait.
നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം.
You won't get a serpent or a scorpion, that I can assure you.
എന്നാൽ നിങ്ങൾക്ക് ഒരു പാമ്പിനെയോ തേളിനെയോ ലഭിക്കുകയില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം.
Because Jesus said where 2 or 3 are gathered together, I am in the midst.
രണ്ടോ മൂന്നോ പേർ കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞു.
When Jesus is there, you can't get a serpent or a scorpion.
യേശു അവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് പാമ്പിനെയോ തേളിനെയോ ലഭിക്കുകയില്ല.
Don't do things which preachers tell you to do which are not in the Bible.
വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആളുകൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുക.
ഐ ടോൾഡ് യു, വൺ പാസ്റ്റർ ടോൾഡ് മി ടു കീപ് ഓൺ സേയിങ് ഹല്ലേലൂയ.
ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
ഐ ബീൻ ഇൻ സം അദർ മീറ്റിംഗ്സ് വേർ സം പാസ്റ്റർ വിൽ കം ഓൺ ദേ സേ റിപ്പീറ്റ് ആഫ്റ്റർ മീ. നൗ ഐ ആം സ്പീക്കിംഗ് ഇൻ ടങ്ക്സ്, യു സേ ദ സെയിം തിങ്.
ചില മീറ്റിംഗുകളിൽ ചില പാസ്റ്റർമാർ പറയാറുണ്ട്, ഞാൻ പറയുന്നതിന് നിങ്ങൾ അതുപോലെ ആവർത്തിക്കുക, ഞാൻ അന്യ ഭാഷയിൽ പറയുന്നു അതുപോലെ നിങ്ങളും പറയുക.
This type of coaching, where do we see it in the Acts of the Apostles?
അപ്പോസ്തല പ്രവൃത്തികളിൽ ഇപ്രകാരമുള്ള ഈ കോച്ചിംഗ് നിങ്ങൾ എവിടെയെങ്കിലും കാണാറുണ്ടോ?
No, it is all deception.
ഇതെല്ലാം വഞ്ചനയാണ്.
This is just to count the number of people I baptized in the Holy Spirit and go around advertising it in other places.
ആളുകൾ, ഞാൻ ഇത്ര പേരെ പരിശുദ്ധാത്മാവിൽ നിറച്ചു എന്ന് പറയുവാൻ വേണ്ടിയുള്ള
stay away from such pastors and preachers.
അങ്ങനെയുള്ള പാസ്റ്റർമാരിൽ നിന്നും പ്രസംഗകരിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക.
Otherwise you can be deceived.
അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാം. A child does not start speaking a language perfectly in the beginning. This is not true in the case of speaking in tongues also, even if only a few syllables are spoken initially.
Absolutely right.
Adu purnamayi seriyaa.
Initially the gift we receive is very limited in words.
Namukku aarambathil ledikkuna ee varam adu valare parimithamaanu.
It was exactly the same with me.
Enikkum angane thanne aayirunnu.
But I'm talking about people who have been, say they were baptized. Okay, you're all awake now, please listen.
നിങ്ങളെല്ലാവരും ഉണർന്നോ.
I am talking about people who say they were baptized in the Spirit for 20-30 years.
20-30 വർഷങ്ങൾ ആത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറയുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.
So if a 30-year-old man is still saying ba 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 ba, there is something wrong with him.
30 വയസ്സുള്ള ഒരാള് ഇപ്പോഴും ബാ 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്.
That's all I say.
അത് മാത്രമാണ് ഞാൻ പറയുന്നത്.
In the beginning, don't get discouraged. You may just speak 2-3 syllables.
നിങ്ങൾ ആദ്യത്തിൽ ആരംഭത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. രണ്ടോ മൂന്നോ വാക്കുകൾ മാത്രമായിരിക്കും നിങ്ങൾ പറയുക.
There's a growth in everything.
എല്ലാത്തിലും ഒരു വളർച്ചയുണ്ട്.
Even the gift of preaching, I could not preach like this 55 years ago when I started.
55 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇതുപോലെ പ്രസംഗിക്കുവാൻ കഴിയില്ല.
Every gift, there's a growth in it if you're faithful.
എല്ലാ വരങ്ങളിലും നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ അതിനൊരു വളർച്ചയുണ്ട്.
I agree with what is written there.
അവിടെ എഴുതിയിരിക്കുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഒരിക്കൽ യഥാർത്ഥ പരിശുദ്ധാത്മ അഭിഷേകം ലഭിച്ച ആൾ പിന്നീട് പാപത്തിൽ വീഴുമോ? അങ്ങനെ വീണാൽ അതിന്റെ കാരണം എന്താണ്?
See, it's very difficult to define the doctrine of the Holy Spirit in a very accurate way.
പരിശുദ്ധാത്മാവിന്റെ നിറവിനെ വളരെ വ്യക്തതയോടെ നമുക്ക് വിവരിക്കുവാൻ ബുദ്ധിമുട്ടാണ്.
It's like the wind. Jesus said it blows where it lists and you can hear the sound but you cannot say it's coming from here or there.
കാറ്റടിക്കുന്നത് പോലെയാണ് അത്, അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ വരുന്നത് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല.
സോ there is a fullness which produces the fruit of the Spirit in our life.
നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നിറവുണ്ട്.
There is an anointing which brings the gifts of the Spirit in our life.
അത് മാത്രമല്ല, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നൽകുന്ന ഒരു അഭിഷേകവുമുണ്ട്.
And Jesus was filled with the Spirit from birth.
യേശുക്രിസ്തു പിറവിയിൽ തന്നെ ആത്മനിറവിലാണ് ജനിച്ചത്.
ഓൾ ഹിസ് ലൈഫ് ഹി ഓവർകേം സിൻ ഇൻ ദി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
തന്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് പാപങ്ങളെ ജയിച്ചത്.
ഫോർ 30 ഇയേഴ്സ് ഹി കുഡ് നോട്ട് ഹീൽ ദി സിക്ക്, ഹി കുഡ് നോട്ട് കാസ്റ്റ് ഔട്ട് ഡീമൻസ്.
എന്നാൽ 30 വർഷത്തോളം പിശാചിനെ പുറത്താക്കുവാനോ രോഗികളെ സൗഖ്യമാക്കുവാനോ അവന് കഴിഞ്ഞില്ല.
ദെൻ ഹി വാസ് അനോയിന്റഡ്.
30-ാം വയസ്സിൽ അവന് അഭിഷേകം.
ദെൻ ഹി ഗോട്ട് ഗിഫ്റ്റ്സ് ടു സെർവ്.
അതിനെ തുടർന്ന് ശുശ്രൂഷിക്കുവാനുള്ള വരങ്ങൾ അവിടുന്ന് നമ്മുടെ മാതൃകയാണ്.
സോ ഐ സി, ആസ് ഐ സെഡ്, ഐ കാൻ്റ് എക്സ്പ്ലെയിൻ ദിസ് വെരി ക്ലിയർലി ബിക്കോസ് ദി സ്പിരിറ്റ് ഇസ് ലൈക്ക് വിൻഡ്.
കാറ്റ് പോലെയാണ് പരിശുദ്ധാത്മാവ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് വളരെ
വ്യക്തമായിട്ട്
എനിക്ക് മനസ്സിലായിട്ട് പരിശുദ്ധാത്മ നിറവ് എന്നിൽ അതിന്റെ ഫലങ്ങളെ ഉളവാക്കി.
Along with that comes an anointing for the particular task he has called you for.
അതുപോലെ തന്നെ ദൈവം എന്നെ വിളിച്ച, നമ്മെ വിളിച്ച ആ പ്രത്യേക ദൗത്യത്തിനായിട്ടുള്ള ഒരു അഭിഷേകവും ദൈവം നൽകുന്നു.
The fruit is the same for everybody. Love, joy, peace, etc.
എല്ലാവർക്കും ഉള്ള ഫലങ്ങൾ ഒരുപോലെയാണ്.
But the anointing may feel different things.
എന്നാൽ ഈ അഭിഷേകം അത് വ്യത്യസ്തമാണ്.
For example, I am not called to be an evangelist.
ഉദാഹരണത്തിന്, ഞാൻ ഒരു സുവിശേഷകനായിട്ടല്ല ഞാൻ വിളിക്കപ്പെട്ടത്. അതല്ല എന്റെ വരം.
I'm called to be a teacher, so that's my gift.
ഞാൻ ഒരു ഉപദേഷ്ടാവായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അതാണ് എന്റെ വരം.
Somebody else is called to be an evangelist.
മറ്റൊരു വ്യക്തിയെ സുവിശേഷകനായിട്ടായിരിക്കും
വിളിച്ചത്.
ചില വ്യക്തി ഇടയനായിട്ടായിരിക്കും
വിളിച്ചത്.
അങ്ങനെ പല വരങ്ങളുണ്ട്.
The important thing is saying, Lord, I want to be filled with the Holy Spirit.
ദൈവമേ, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ യേശു നടന്നതുപോലെ
നടക്കും.
എന്നെ അങ്ങ് എനിക്ക് വേണ്ടി അങ്ങ് ഉദ്ദേശിച്ച ആ ദൗത്യം ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിറവേറ്റുവാൻ എന്നെ അഭിഷേകിക്കണമേ.
മേബി ഇറ്റ്സ് ടു ബി എ സ്പിരിറ്റ് ഫിൽഡ് മദർ. ഓക്കേ,
ഒരുപക്ഷെ ഒരു ആത്മനിറവുള്ള അമ്മ അങ്ങനെയായിരിക്കും.
ഓർ ടു ബി ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ് ടു ബി വൺ ഹു പ്രേസ് for God's servants and for the church.
ഒരു പക്ഷേ ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മനിറവുള്ള ഒരു അമ്മയായിട്ടായിരിക്കാം എന്റെ വിളി.
Many parts in the body, there are many gifts, and for all of that we need the anointing of the Holy Spirit.
ശരീരത്തിൽ പല അവയവങ്ങളുമുണ്ട്. ആ പല ഓരോ അവയവത്തിന്റെയും പ്രവൃത്തിക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ്. Can I fall in sin after that?
Yeah, if a person falls into sin, he's got to repent and come back to the Lord immediately.
ഒരു വ്യക്തി പാപത്തിൽ വീഴുന്നുവെങ്കിൽ ഉടനെ തന്നെ അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരികെ വരേണ്ടതാണ്.
I've usually told people, keep these two things in mind if you once you are filled with the Spirit, if you want to be continuously filled with the Holy Spirit.
നിങ്ങൾ ആത്മനിറവ് പ്രാപിച്ചിട്ട് ശേഷം തുടർമാനമായിട്ട് നിങ്ങൾക്ക് ആത്മനിറവ് വേണമെങ്കിൽ
two things,
രണ്ട് കാര്യങ്ങൾ.
വൺ, കീപ് എ ഗുഡ് കോൺഷ്യൻസ് ഓൾവേസ്.
ഒന്ന്, എപ്പോഴും നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുക.
As soon as you sin, confess it and cleanse it out.
നിങ്ങൾ ഒരു പാപം ചെയ്താൽ ഉടനെ തന്നെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക.
Confess it to God and to man.
ദൈവത്തോടും മനുഷ്യനോടും ഏറ്റുപറയുക.
Man means if you hurt that man, not otherwise.
നിങ്ങൾ ഒരു വ്യക്തിയെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുക, അല്ലാതെയല്ല.
Don't wait for it.
അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്.
How long do you wait to pull out a thorn from your foot?
നിങ്ങളുടെ കാലിൽ നിന്ന് ഒരു മുള്ള് വലിച്ചു മാറ്റിക്കളയുവാൻ നിങ്ങൾ എത്ര നേരം
കാത്തിരിക്കാറുണ്ട്? Like that you must confess sin.
അങ്ങനെ നിങ്ങൾ അതുപോലെ നിങ്ങൾ പാപം ഏറ്റുപറയണം.
I sinned.
ഞാൻ പാപം ചെയ്തു.
Thorn has got into my foot.
മുള്ള് എന്റെ കാലിൽ കയറി.
I'm going to pull it out.
ഞാൻ ഉടനെ തന്നെ അത് വലിച്ചെടുക്കുവാൻ പോവുകയാണ്.
Number 1.
അതാണ് ഒന്നാമത്തെ കാര്യം.
Secondly,
രണ്ടാമത്,
whenever you are brought into a situation to humble yourself, humble yourself.
നിങ്ങളെ തന്നെ താഴ്ത്തുവാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുക.
Never exalt yourself.
ഒരിക്കലും നിങ്ങളെ തന്നെ ഉയർത്താതിരിക്കുക.
You can be filled with the Spirit continuously.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തുടർമാനമായി ആത്മനിറവിൽ ജീവിക്കുവാനായിട്ട് കഴിയും. ഐസയാ 63:10-11 ഇവിടെയും പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിൽ നൽകിയെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് വിശദമാക്കാമോ? ഐസയാ 63:10 പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അവരുടെ
who put his holy spirit in the midst of them.
അതെ, അവരുടെ മധ്യത്തിൽ, അവരുടെ ഇടയിൽ നൽകി എന്നാണ് പറയുന്നത്.
Or മധ്യത്തിൽ also same thing, that means in the midst of those 2 million people the holy spirit was there.
അല്ല, I think മലയാളത്തില് ട്രാൻസ്ലേഷനിൽ അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ?
Yeah, that is അവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ
അവിടെയുള്ള അവരുടെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 20 lakh ആളുകളുടെ മധ്യത്തിൽ കൊടുത്തു. ഇംഗ്ലീഷിൽ അവരുടെ മിഡ്സ്റ്റ് ഓഫ് ദം എന്നാണ് എഴുതിയിരിക്കുന്നത്.
ടോക്കിംഗ് അബൌട്ട് ഹിസ് പീപ്പിൾ, നോട്ട് എനി ഇൻഡിവിജ്വൽ.
ഒരു വ്യക്തിയെ കുറിച്ചല്ല, അവിടെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്.
You see that verse.
ആ വാക്യം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് എന്ന ആളത്വത്തെ പറ്റി വ്യക്തതയുള്ളപ്പോൾ പ്പോഴും പരിശുദ്ധാത്മാവിന്റെ നാമം കൂടി എടുത്ത് ആശീർവാദം പറയുമ്പോഴും പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രവും നമ്മുടെ ആരാധനകളിൽ അന്യമാണ്. ഇതെന്തുകൊണ്ടാണ്? വൈ ഡോണ്ട് വി വർഷിപ്പ് ദ ഹോളി സ്പിരിറ്റ്? അതോ മഹത്വം മുഴുവനും കർത്താവിനും പിതാവിനും മാത്രമാണോ? പരിശുദ്ധാത്മാവിനെ ആരാധിക്കാമോ?
See, if you ask me theoretically, of course, he is God, you can worship him.
നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയുവാൻ കഴിയും ദൈവമാണ്, ആരാധിക്കുവാൻ കഴിയും. അതിന്റെ തിയറി അങ്ങനെയാണ്.
There is a verse in Isaiah 45.
എന്നാൽ യെശയ്യാവ് 45-ൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്.
Truly you are a God who hides himself.
ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു.
That's a characteristic of God.
ദൈവത്തിന്റെ ഒരു ഒരു സ്വഭാവ വിശേഷമാണ്.
The devil always displays himself.
പിശാച് എപ്പോഴും തന്നെ തന്നെ ഉയർത്തി
കാണിക്കും. God hides himself.
ദൈവം മറഞ്ഞിരിക്കും.
Those who are filled with the spirit will always try to hide themselves. They will not project themselves forward.
ആത്മനിറവുള്ളവർ എപ്പോഴും അവരെ മറഞ്ഞിരിക്കുവാനായിട്ട് ശ്രമിക്കും, അവരെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുകയും.
Carnal preachers and carnal leaders are always trying to project themselves.
തങ്ങളെ തന്നെ ഉയർത്തി കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ജഡികരായ പ്രസംഗകരും ജഡികരായ ക്രിസ്ത്യാനികളും.
When Jesus was on earth, he was like that.
യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അപ്രകാരം മറഞ്ഞിരിക്കുന്ന
ഒരു വ്യക്തി. He would heal people and say, "Don't tell anybody."
മറ്റുള്ളവരെ സൗഖ്യമാക്കിയ ശേഷം യേശു ആരോടും പറയരുത് എന്ന്
പറഞ്ഞു. When they wanted to make him a king, he ran away to the mountain.
തന്നെ ഒരു രാജാവാക്കുവാൻ അവർ ആഗ്രഹിച്ചപ്പോൾ അവൻ മലയിലേക്ക് ഓടിപ്പോയി.
And he always spoke about the father, the father, the father, the father.
എപ്പോഴും പിതാവ്, പിതാവ്, പിതാവ് എന്ന്.
He hid himself.
തന്നെ തന്നെ മറച്ചുകൊണ്ടിരുന്നു.
And he told at the end, he said, "Father, I've revealed your name to them."
അവസാനം അവൻ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി.
Now he's gone up to heaven.
ഇപ്പോൾ ക്രിസ്തു അവൻ സ്വർഗത്തിലേക്ക് പോയി.
And the Holy Spirit has come and behaves exactly like Jesus.
ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് യേശു പെരുമാറിയതുപോലെ തന്നെ
പെരുമാറി. He hides himself.
പരിശുദ്ധാത്മാവ് തന്നെ തന്നെ മറയ്ക്കുന്നു.
He lifts up Jesus, lifts up the Father.
യേശുവിനെ ഉയർത്തുന്നു, പിതാവിനെ ഉയർത്തുന്നു.
And he does not lift himself up.
തന്നെ തന്നെ ഉയർത്തുന്നില്ല.
And that is why he leads us to worship Jesus and the Father.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് യേശുവിനെയും പിതാവിനെയും ആരാധിക്കുവാനായിട്ട് നമ്മെ
ഉത്സാഹിപ്പിക്കുന്നത്.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ആരാധിക്കുക എന്ന് പറയുന്നില്ല.
ജീസസ് ഡിഡ്ന്റ് ഗോ അറൗണ്ട് സേയിങ് വർഷിപ്പ് മീ.
യേശു നടന്ന് എന്നെ ആരാധിക്കുക എന്ന് യേശു പറഞ്ഞില്ല.
ബിക്കോസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ,
ഈ ഒരു പ്രമാണം മൂലമാണ്.
ഗോഡ് ഈസ് എ ഗോഡ് ഹു ഹൈഡ്സ് ഹിംസെൽഫ്.
ദൈവം എപ്പോഴും തന്നെ തന്നെ മറയ്ക്കുന്നവനാണ്.
Let me tell you something.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം.
The more you are filled with the Spirit, the more you will like to hide yourself and exalt Jesus.
നിങ്ങൾ എത്രത്തോളം കൂടുതലായി ആത്മനിറവ് പ്രാപിക്കുന്നു അത്രത്തോളം നിങ്ങൾ മറഞ്ഞിരിക്കുകയും യേശുവിനെ ഉയർത്തുകയും ചെയ്യുന്നു.
To me, one of the clearest marks that a preacher is not filled with the Holy Spirit is that he exalts himself.
ഒരു പ്രസംഗകൻ തന്നെ തന്നെ ഉയർത്തുന്നവനാണെങ്കിൽ അവൻ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്.
Please follow that rule and you will not be deceived.
നിങ്ങൾ ആ ഒരു പ്രമാണം പിൻപറ്റുന്നുവെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയില്ല. Though we know giving importance to outer appearance is not good, is it wrong to go to beauty parlor?
No, I will not say it's wrong if you have such a lot of money, but most people don't have so much money to go to a beauty parlor.
നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ മിക്കവാറും ആളുകളുടെ കയ്യിൽ ആവശ്യത്തിന്
പണം.
ഞാൻ പറയും നിങ്ങൾ വൃത്തിയുള്ളവരായിരിക്കണം.
Even though I have very little hair, I still comb it.
എനിക്ക് വളരെ കുറച്ച് മുടിയേ ഉള്ളെങ്കിലും ഞാൻ മുടി ചീകാറുണ്ട്.
There's no virtue in a woman coming with her hair all flying. Good to comb it, tie it up, neat. That is
oru stree mudiyokke ingane parathikondu varunnathinagathu oru pratheeka gunam illa adu vruthiyayi odukki vekkunnathu nalladanu.
We shave unless we are growing a beard or something. We shave. This is all beauty.
നാം ഒരു താടി വളർത്തുന്ന വ്യക്തി അല്ലെങ്കിൽ നാം താടി വടിക്കാറുണ്ട്, ഷേവ് ചെയ്യാറുണ്ട്, അതൊക്കെ ഒരു ഒരു സൗന്ദര്യത്തിന്റെ ഭാഗമാണ്.
മൈ ബ്യൂട്ടി പാർലർ ഇസ് ഇൻ മൈ ബാത്റൂം.
എന്റെ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് എന്റെ ബാത്റൂമിലാണ് ഞാൻ ഷേവ്
ചെയ്യുന്നത്.
ഞാൻ പുറത്തു പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കി ഷേവ് ഒക്കെ ചെയ്ത് ഞാൻ വൃത്തിയാക്കുന്നു, എന്നെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്നു.
ഇഫ് യു ഫീൽ യു കാനോട്ട് ഡു സംതിങ് യുവർസെൽഫ് ദെൻ ബട്ട് ഡോണ്ട് do it in a way that you are there to display yourself to people.
നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തന്നെ അപ്രകാരം വൃത്തിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് വേണമെങ്കിൽ പോകാം. പക്ഷേ നിങ്ങളെ തന്നെ ഈ രീതിയിൽ ഉയർത്തി കാണിക്കുവാനായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക.
I remember a story I heard of Charles Finney, great evangelist about 150 years ago.
150 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വലിയ സുവിശേഷ പ്രസംഗകനായ ചാൾസ് ഫിന്നിയെ കുറിച്ച് ഒരു കഥ ഞാൻ
കേട്ടിട്ടുണ്ട്.
അവനൊരു അദ്ദേഹം ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
One lady with big hair do and all dressed so funny came and sat in the front while the meeting was going on.
അന്ന് ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം മുടിയൊക്കെ കെട്ടി അലങ്കരിച്ച് ഒരുങ്ങി വന്ന ഒരു സ്ത്രീ ആ മീറ്റിംഗിന് മുമ്പിൽ വന്നിരുന്നു.
Finney stopped his sermon.
ഫിന്നി പ്രസംഗം നിർത്തി.
He said, "Sister, have you come here for people to make people worship you, or have you come here to worship Jesus Christ?"
അദ്ദേഹം പ്രസംഗം നിർത്തി ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത് ആളുകൾ യേശുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണോ അതോ നിങ്ങളെ ആരാധിക്കുവാൻ വേണ്ടിയാണോ?
So be careful that you don't do things to get people to admire you.
അതുകൊണ്ട് നിങ്ങളെ ആളുകൾ ആരാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത്.
But to be dressed neatly, to do our face and hair and all is good.
എന്നാൽ നമ്മെ തന്നെ വൃത്തിയായി മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് നാം വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്.
If you sisters have some hair growing somewhere, pull it out. It's good.
നിങ്ങൾക്ക് സഹോദരിമാർക്ക് എവിടെയെങ്കിലും താടിയിൽ മുടി വളരുന്നുണ്ടെങ്കിൽ അതിനെ വലിച്ചു കളയുക, നല്ലതാണ്. അല്ലെങ്കിൽ അത് വേറെ ആരോടെങ്കിലും വേണമെങ്കിൽ അത് എടുത്തു കളയാൻ പറയുക, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അത് പാപമല്ല. How can I live in constant fellowship with God? How can I overcome insecurities in life? തുടർമാനമായ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ എങ്ങനെ ജീവിക്കാം? ജീവിതത്തിലെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് എങ്ങനെ?
You must believe that God is a loving father who loves you more than anyone in this world.
ഈ ലോകത്തിൽ മറ്റാരെക്കാട്ടിലും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ദൈവം എന്ന് നിങ്ങൾ വിശ്വസിക്കുക.
Jesus tried his best to teach the disciples that.
യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി താൻ ആത്മാർത്ഥമായി ശ്രമിച്ചു.
He said, look at these birds.
അവൻ പറഞ്ഞു, ഈ ആകാശത്തിലെ പറവുകളെ നോക്കുക, ഈ പിതാവാണല്ലോ അവർക്ക് ഭക്ഷണം നൽകുന്നത്.
Can you tell me the last time that you saw a bird lying dead on the ground?
നിങ്ങൾ ഒരു ഭക്ഷണമില്ലാതെ ഒരു കിളി നിലത്ത് വീണ് ചത്തുകിടക്കുന്നത് നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് എന്നാ കണ്ടത്?
I can't even remember how many years ago I saw that.
ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ കണ്ടു എന്ന് എനിക്ക് ഓർക്കുവാൻ പോലും
കഴിയും.
ലക്ഷക്കണക്കിന് പറവകളെ ദൈവം അവരെ പോറ്റുന്നില്ലേ?
God said, Jesus said, you are more value than all those sparrows.
ഈ എല്ലാ പറവുകളെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ വിലയുള്ളവരാണ് എന്ന് ദൈവം പറഞ്ഞു.
Hairs on your head are numbered.
നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു.
Look at the flowers, how God clothes them with such beautiful colors.
ഈ എല്ലാ പൂക്കളെയും നിങ്ങൾ നോക്കുക, എത്ര മനോഹരമായിട്ടാണ് ആ പൂക്കൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്.
So that's what teaches us that we can wear clothes of any color.
അതുകൊണ്ടാണ് നമുക്ക് ഏത് കളറിലുള്ള വസ്ത്രങ്ങളും ധരിക്കാമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ നിന്നാണ്.
Some churches they always wear white. Everybody has to wear white.
ചില സഭകളിൽ എല്ലാവരും വെള്ള മാത്രമേ ധരിക്കാവൂ.
Pastor is white, all the people are white.
അവിടെ പാസ്റ്ററും വെള്ള ധരിക്കണം, എല്ലാ ആളുകളും വെള്ള ധരിക്കണം.
I said, look at the flowers. God did not make them all white.
നിങ്ങൾ ഈ പൂവുകളെ നോക്കുക, എല്ലാ പൂവുകളും വെള്ള പൂവുകളല്ലല്ലോ.
Jesus said that. Look at the colors, how the Father has clothed them.
യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, പിതാവ് അവരെ എങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു.
That is, we can be dressed like that.
നമുക്കും അതുപോലെ വസ്ത്രം ധരിക്കാം.
So we should not be worried that God doesn't care for us.
എന്നാൽ ദൈവം നമ്മെ കരുതുന്നില്ല
എന്നുള്ളത്,
നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാകരുത്. അങ്ങനെയാണ് ഞാൻ ജയിച്ചത്.
നിങ്ങൾ
എപ്പോഴും നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ടിരുന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ വളർന്നു
വരും. 1
യോഹന്നാൻ 1:7 ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു, വെളിച്ചത്തിൽ നിങ്ങൾ നടക്കുക. അങ്ങനെയെങ്കിൽ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി സത്യസന്ധരായിരിക്കുക.
Be honest with God.
ദൈവത്തോട് സത്യം.
Don't hide anything.
ഒന്നും മറയ്ക്കാതിരിക്കുക.
And say, Lord, I want to be absolutely honest with you.
ദൈവമേ, പൂർണ്ണമായി അങ്ങയോട് എനിക്ക്
whenever I have an opportunity to humble myself, I humble myself.
എനിക്ക് എപ്പോഴെങ്കിലും എന്നെ തന്നെ താഴ്ത്തുവാൻ ഒരു അവസരമുള്ളപ്പോൾ ഞാൻ അത് താഴ്ത്തും.
And we'll you can grow in fellowship with God.
നിങ്ങൾക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വളരുവാൻ കഴിയും. To whom we have to confess our sins, to Jesus alone or to elders or in the church, and the sins done past are forgotten, for that what to do?
You must never confess your sin to a human being unless you committed your sin against that human being.
ഒരു വ്യക്തിയോട് നിങ്ങൾ ചെയ്ത പാപം മാത്രമേ ആ വ്യക്തിയോട് ഏറ്റുപറയുവാൻ പാടുകയുള്ളൂ. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയോട് പാപം
ഏറ്റുപറയൂ.
മറ്റ് എല്ലാ പാപങ്ങളും ദൈവത്തോട് മാത്രമേ
ഏറ്റുപറയൂ.
നിങ്ങൾ ഒരു മൂപ്പനോടും പോയി നിങ്ങളുടെ പാപം
ഏറ്റുപറയരുത്.
നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി ചില പ്രസംഗകർ അങ്ങനെയാണ്.
I have actually come across churches like that.
അങ്ങനെയുള്ള സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
Where they make people confess the sins.
അവര്
to the elder.
ആളുകളോട് മൂപ്പനോട് പാപം ഏറ്റുപറയാൻ പറയും.
And now the elder says, you can't leave this church because I know so many things about you.
അപ്പോൾ ഇപ്പോ മൂപ്പൻ പറയും, നിങ്ങൾക്ക് ഈ സഭ വിട്ടു പോകാൻ പറ്റില്ല, കാര്യം നിങ്ങളുടെ പല രഹസ്യങ്ങളും എനിക്കറിയാം.
And I will reveal them all.
ഞാൻ നിങ്ങൾ പോയാൽ അതൊക്കെ ഞാൻ വെളിയിലാക്കും.
So the poor man is stuck in the church forever. These are all psychological techniques to hold on to people.
ആ പാവം മനുഷ്യൻ ആ സഭയിൽ കുടുങ്ങി. ഇതെല്ലാം ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ വഴികളാണ്.
ക്രിസ്ത്യൻ വേൾഡ് ഇസ് ഫുൾ ഓഫ് ഡിസീവേഴ്സ്, ബി കെയർഫുൾ.
ക്രിസ്തീയ ലോകത്തിൽ ഒത്തിരി വഞ്ചകരുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം.
ബി കെയർഫുൾ ഓഫ് എ പാസ്റ്റർ ഹു വാണ്ട്സ് യുവർ മണി. Or who wants to control your life?
നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനോ നിങ്ങളുടെ പണം ആഗ്രഹിക്കുകയോ ചെയ്യുന്ന പാസ്റ്റർമാരെ കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കും.
Stay as far as possible away from such people.
അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് എത്ര ദൂരം മാറാമോ അത്രയും ദൂരം നിങ്ങൾ മാറി നിൽക്കുക. Some things which have committed wrong in the past to give back. Now I am not able to do it because that company is abroad. How to solve this problem?
Yeah. If you don't have the money, forget it. If you don't have the money to pay back,
നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം, പക്ഷേ ആ തിരിച്ചു കൊടുക്കേണ്ട ആ കമ്പനി അത് മറ്റൊരു രാജ്യത്താണ്, എനിക്ക് ഇപ്പോൾ അത് കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല, എന്ത് ചെയ്യും?
ഓക്കെ, ഡു യു ഹാവ് ദ മണി?
നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ?
പുട്ട് ഇറ്റ് ഇൻ ദി ഓഫറിംഗ് ബോക്സ്.
പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ഓഫറിംഗ് ബോക്സിൽ ഇടുക.
ഓൾ ദ മണി ഇൻ ദ വേൾഡ് ബിലോങ്സ് ടു ഗോഡ്. 1 Corinthians 10:26.
എല്ലാ പണവും ദൈവത്തിനുള്ളതാണ്.
Everything on the earth belongs to God, it says in that verse.
ആ വാക്യത്തിൽ പറയുന്നുണ്ട്, ഭൂമിയും ഭൂമിയിലെ നിറവും ദൈവത്തിനുള്ളതാണ്.
If I don't know where this company is or this person who I cheated is, I don't know where his address is, give it to the original owner, which is God.
ആ വ്യക്തി എവിടെയാണ്, ആ കമ്പനി എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിന്റെയും ഉടയവനായ ദൈവത്തിന് അങ്ങ് കൊടുക്കുക.
ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ് യു സേ ലോർഡ് ഐ ഡോണ്ട് ഹാവ് ദ മണി വാട്ട് ടു ഡു.
നിങ്ങളുടെ കയ്യിൽ പണമില്ല എങ്കിൽ ദൈവത്തോട് പറയുക, ദൈവമേ എന്റെ കയ്യിൽ പണമില്ലല്ലോ, എന്ത്
ചെയ്യും? ഓക്കെ,
ദൈവം പറയും അസാരമില്ല, നീ മറന്നേക്കുക. ദൈവം നിങ്ങളെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് തരാനായിട്ട് പറയുകയില്ല. ഈസ് റീഡിംഗ് നോൺ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ ക്ലീൻ ആൻഡ് സെലക്റ്റഡ് ഓക്കെ ഫോർ മീ ആസ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇങ്ങനെ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള അക്രൈസ്തവമായ കാര്യങ്ങൾ വായിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
No, our children have to do it in school in literature and all. There's nothing wrong in that.
നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരങ്ങനെയുള്ളത് വായിക്കേണ്ടതാണല്ലോ, അതിൽ തെറ്റില്ലല്ലോ.
So, if you want to read it for leisure,
നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയാണെങ്കിൽ,
nothing wrong in it provided the Bible is number one in your life.
നിങ്ങളുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിന് ഒന്നാം സ്ഥാനം ഉണ്ടെങ്കിൽ ഇപ്രകാരം മറ്റു കാര്യങ്ങൾ വായിക്കുന്നതിൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്നതിന് കുഴപ്പമില്ല.
I find many people read story books who don't even know the stories in the Bible.
പല കഥാപുസ്തകങ്ങളും വായിക്കുന്ന പല ആളുകൾക്ക് ദൈവവചനത്തിലുള്ള കഥകൾ പോലും അറിയില്ല എന്നുള്ളത് ദുഃഖകരമാണ്.
There are some wonderful stories in the Bible.
വേദപുസ്തകത്തിൽ ചില അത്ഭുതകരമായ കഥകളുണ്ട്.
And we must know those first.
ആ കഥകൾ ആദ്യം നിങ്ങൾ പഠിക്കുക.
So if you really read the Bible through,
നിങ്ങൾ വേദപുസ്തകം ശരിക്കും വായിച്ചിട്ടുണ്ടെങ്കിൽ,
you know, when I got converted, I was from Orthodox Church.
ഞാൻ ഒരു ഓർത്തഡോക്സ് സഭയിൽ
നിന്നായിരുന്നു. I had never read my Bible for 19.5 years.
19.5 വയസ്സ് വരെ ഞാൻ വേദപുസ്തകം വായിച്ചിരുന്നില്ല.
I heard in the Sunday school all the stories.
ഞാൻ സൺഡേ സ്കൂളിൽ കഥകളൊക്കെ കേട്ടിരുന്നു.
So when I got converted, I said I must read through the Bible.
ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചു എനിക്ക് വേദപുസ്തകം വായിക്കണം.
In 6 months I read through the whole Bible.
6 മാസം കൊണ്ട് ഞാൻ മുഴുവൻ വേദപുസ്തകം വായിച്ചു.
Most of it I didn't understand, but I read it.
എനിക്ക് മിക്കവാറും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ വായിച്ചു.
Then I began to read slowly more and more and more.
ഞാൻ വീണ്ടും
daily Bible reading.
ഞാൻ ദിനം പ്രതി ദൈവവചനം വീണ്ടും തുടർമാനമായി മെല്ലെ വായിക്കാൻ തുടങ്ങി.
If you have never read the Bible and you've been converted for 1 year, you should hang your head in shame.
നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഒരു വർഷത്തിന് ശേഷവും നിങ്ങൾ ദൈവവചനം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തലയെ നിങ്ങൾ ലജ്ജയോടെ കുനിക്കണം.
Decide today that you're going to read through the whole Bible within the next 1 year.
അടുത്ത ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ വേദപുസ്തകവും ഞാൻ വായിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുക.
And then read a little bit every day and meditate on it.
അതിനെ തുടർന്ന് നിങ്ങൾ കുറേശ്ശെ ഓരോ ദിവസവും വായിച്ച് ധ്യാനിക്കുക.
And make that a habit in your life.
അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കുക.
That's been my habit for years.
അനേക വർഷങ്ങളായി എന്റെ ശീലമാണ്.
Meditate, not just read, but to meditate on the word of God.
വായിക്കുക മാത്രമല്ല, ദൈവവചനം ധ്യാനിക്കുക.
Very important, not just reading and forgetting it.
വായിച്ചു വിട്ടുകളയുകയല്ല.
If I know the Bible today, it's because I developed that habit when I was 21, 22, 23, 24 years old.
21, 22, 23, 24 വയസ്സുള്ള ആ പ്രായത്തിൽ ഞാൻ ഈ ശീലം വളർത്തിയതുകൊണ്ടാണ് ഇന്നും എനിക്ക് ആ ശീലം.
It will remain with you for 50 years.
50 വർഷം ആ ശീലം നിങ്ങളെ പിന്തുടരും.
Okay. Then there's nothing wrong in reading clean literature.
അങ്ങനെ നിങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾ വായിക്കുന്നതിൽ കുഴപ്പമില്ല. Is love towards the believer at a young age sin? That means I think infatuation. ചെറിയ പ്രായത്തിൽ ഒരു വിശ്വാസിയോട് തോന്നുന്ന പ്രേമം ശരിയാണോ?
It depends how young. Nowadays even in 7th standard and all people are falling in love with
നിങ്ങൾ എത്ര ചെറുപ്പമാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഇപ്പോ 7-ാം ക്ലാസ്സിൽ പോലും ഇങ്ങനെ പ്രേമം തോന്നുന്ന കാലഘട്ടമാണ്.
It's all crazy. You got to be careful.
ഇതൊക്കെ വളരെ ഭ്രാന്തമായ കാര്യങ്ങളാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം.
You have to think, are you sort of ready to get married?
നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് വിവാഹപ്രായമായോ?
If you're a boy, are you able to earn your living and support a family?
നിങ്ങളൊരു യുവാവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പണം നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടോ? ഒരു കുടുംബത്തെ പോറ്റുവാൻ ആവശ്യമായ പണം നിങ്ങളുടെ കയ്യിലുണ്ടോ?
You're a girl, are you mature enough to be a mother?
നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളൊരു അമ്മയാകുവാനുള്ള പക്വത നിങ്ങൾക്കായോ?
If you read my book Sex, Love and Marriage,
എന്റെ സെക്സ് പ്രേമം വിവാഹം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ,
that is in Malayalam also.
അത് മലയാളത്തിലുമുണ്ട്.
There I say that a girl can consider marriage after she is 20 and a boy after he is 25.
ആ പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിക്ക് 20 വയസ്സിന് ശേഷം ഒരു യുവാവിന് 25 വയസ്സിന് ശേഷം വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാമെന്ന് പറയുന്നുണ്ട്.
ബിഫോർ ദാറ്റ് യു ആർ ടു ഇമ്മച്യൂർ ടു ഡിസൈഡ് ഹൂ ഈസ് ഗോയിങ് ടു ബി യുവർ ലൈഫ് പാർട്ട്ണർ.
അതിനു മുമ്പ് നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിൽ നിങ്ങൾ അപക്വതയുള്ളവരാണ്.
യു കൻ മേക്ക് എ മിസ്റ്റേക്ക്.
നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാം.
ആൻഡ് ഇഫ് യു ഫാൾ ഡീപ്ലി ഇൻ ലവ് വിത്ത് സംബഡി,
നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ തരത്തിലൊരു അടുപ്പം, ഒരു ആഴമായ ഒരു പ്രേമം ഉണ്ടായാൽ
15-16 years old,
15-16 വയസ്സുള്ളപ്പോൾ,
and afterwards you discover this is not really a wholehearted Christian.
കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇദ്ദേഹം അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു പൂർണ്ണമായ പൂർണ്ണ ഹൃദയമുള്ള ശിഷ്യനല്ല.
യു മാരി സംബഡി എൽസ് ഫൈനലി.
അവസാനം നിങ്ങൾ വേറെ ആരെയെങ്കിലും വിവാഹം കഴിക്കും.
യുവർ മൈൻഡ് വിൽ ഫ്രീക്വന്റ്ലി ഗോ ബാക്ക് ടു ദാറ്റ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ.
നിങ്ങൾ ആദ്യത്തെ ആ വ്യക്തിയോട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും.
ഇറ്റ് വിൽ ഡിസ്റ്റർബ് യുവർ മാരേജ്.
അത് നിങ്ങളുടെ വിവാഹത്തെ തന്നെ കുഴപ്പത്തിലാക്കും.
സോ ദെർഫോർ ഐ സേ ബി വെരി കെയർഫുൾ.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും.
തിങ്ക് അബൌട്ട് ദീസ് തിങ്സ് ഇഫ് യു ആർ എ ഗേൾ ബിഫോർ യു ആർ 19 ഓർ 20.
19ഓ 20ഓ വയസ്സിന് മുമ്പ് നിങ്ങൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ കാര്യത്തിൽ
സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് ടിൽ ദെൻ.
നിങ്ങൾ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ 25 വയസ്സ് വരെ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അതുവരെ നിങ്ങൾ ദൈവവചനം പഠിക്കുക.
ഐ എം പ്രീച്ചിംഗ് വാട്ട് ഐ ഹാവ് പ്രാക്ടീസ്ഡ് മൈസെൽഫ്.
ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പിൻപറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്.
ഐ ഡിഡ് നോട്ട് കൺസിഡർ മാരേജ് ടിൽ ഐ വാസ് നിയർലി 27 ഇയേഴ്സ് ഓൾഡ്.
27 വയസ്സാകുന്നതുവരെ ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നതേയില്ല.
ഫ്രം 20 to 27 ഐ സ്റ്റഡിഡ് ദ ബൈബിൾ.
20 മുതൽ 27 വയസ്സുവരെ ഞാൻ ദൈവവചനം പഠിച്ചു.
ആഫ്റ്റർ ഐ ഗോട്ട് മാരിഡ് ആൻഡ് ഹാഡ് ചിൽഡ്രൻ ഐ ഡിഡ് നോട്ട് ഹാവ് സോ മച്ച് ടൈം ടു സ്റ്റഡി ദ ബൈബിൾ.
എനിക്ക് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായ ശേഷം എനിക്ക് വേദപുസ്തകം പഠിക്കുവാൻ അത്രയും സമയം കിട്ടിയിട്ടില്ല.
ടുഡേ ഐ ആം സോ താങ്ക്ഫുൾ ദാറ്റ് ഐ ഡിഡ് നോട്ട് ഫാൾ ഇൻ ലവ് വിത്ത് സംബഡി വെൻ ഐ വാസ് 20 ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഐ വുഡ് നോട്ട് ബി പ്രീച്ചിംഗ് ടുഡേ.
ഞാൻ 20 വയസ്സുള്ളപ്പോൾ ആരോടെങ്കിലും ഇങ്ങനെ ഒരു പ്രേമബന്ധത്തിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കാൻ എനിക്ക് കഴിയുകയില്ല.
ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യുവർ ലൈഫ്. ഡോണ്ട് റൂയിൻ ഇറ്റ് ബൈ ഫോളിംഗ് ഇൻ ലവ് വിത്ത് സംബഡി സോ സൂൺ.
നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്രകാരം ആരോടെങ്കിലും പ്രേമത്തിൽ വീണ് ദൈവത്തിന് നിങ്ങളുടെ പദ്ധതി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്.
ടു ബി ഡ്രോൺ ടു ലവ് സംബഡി ഈസ് നോട്ട് റോങ്.
മറ്റൊരു വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു അടുപ്പം തോന്നുന്നത് തെറ്റല്ല.
ദാറ്റ് ലവിംഗ് സംവൺ based on that person being spiritual is a good thing.
ningal avaru vyaktiyude aathmeegatha kandu aa vyaktiyodu ningalku oru sneham thonnathu nalladaanu.
not because he is a rich person or she is a good looking person.
ഓ ആ വ്യക്തി കാണുവാൻ നല്ല വ്യക്തിയാണ് അല്ലെങ്കിൽ ധനികനായ ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ടല്ല.
I'm not saying we should ignore good looks.
നല്ല looks അതിനെ നിങ്ങൾ വിട്ടുകളയണമെന്നല്ല ഞാൻ പറയുന്നത്.
but I'm saying primary must be spiritual.
എന്നാൽ പ്രാഥമികമായ ആത്മീയ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്.
ആൻഡ് സെക്കൻഡ് മസ്റ്റ് ബി എബിലിറ്റി ടു സ്പീക്ക്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി.
നിങ്ങൾ സൗന്ദര്യം നോക്കരുത് എന്നല്ലേ പറഞ്ഞത്. ആദ്യം നോക്കേണ്ടത് ആത്മീയമായ കാര്യങ്ങളാണ്. അതിനെ തുടർന്ന് നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയുമോ, നിങ്ങളുടെ ലെവലിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് പങ്കിടുവാൻ കഴിയുമോ,
സോഷ്യൽ ലെവൽ, എഡ്യൂക്കേഷൻ ലെവൽ ആൻഡ് ഓൾ ദാറ്റ്.
സാമൂഹികമായ വിദ്യാഭ്യാസപരമായ പശ്ചാത്തലം.
തേർഡ്,
മൂന്നാമത്
ഫിസിക്കൽ അപ്പിയറൻസ്.
മൂന്നാമതായി സൗന്ദര്യം.
ഇറ്റ്സ് നോട്ട്, ഐ ഡോണ്ട് സേ ഗിവ് സീറോ മാർക്സ് ഫോർ ഫിസിക്കൽ അപ്പിയറൻസ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി നമ്പർ 3.
ഈ ശാരീരികമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു മാർക്കും കൊടുക്കരുതെന്നല്ല, പക്ഷെ അതിന്റെ സ്ഥാനം മൂന്നാമതായിരിക്കണം. ഐ എം എ യങ് ബോയ് ആൻഡ് ഫോർ സം ടൈം ഐ എം ഇൻ ലവ് വിത്ത് എ ഗേൾ ആൻഡ് ബട്ട് ദിസ് ഗേൾ ഇസ് ഫ്രം ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. ഐ വോണ്ട് ടു നോ ദ ലോർഡ് ആൻഡ് ഗോ ഫോർവേഡ്. ഞാനൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ കുറെ നാളുകളായി ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്. ആ പെൺകുട്ടി ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. കർത്താവിനെ അറിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ താല്പര്യമുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടിയെ സഭയിൽ കൊണ്ടുവരുന്നതിൽ തെറ്റുണ്ടോ, എന്റെ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ തെറ്റുണ്ടോ, ഞങ്ങളുടെ ഇപ്പോഴുള്ള സ്നേഹം തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇറ്റ് ഈസ് റോങ്.
അത് തെറ്റാണ്.
If marriage is the best way to convert people, Jesus would have told everybody, go and marry unbelievers and bring them all to Christ.
ആളുകളെ രക്ഷയിലേക്ക് നയിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വിവാഹമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ആളുകളോട് പറയുമായിരുന്നു, നിങ്ങൾ പോയി അവിശ്വാസികളെ വിവാഹം കഴിച്ച് അവരെ രക്ഷയിലേക്ക് നയിച്ച് സഭയിലേക്ക് കൊണ്ടുവരിക.
Church will become double in size.
സഭ അതുകൊണ്ട് ഇരട്ടി വലിപ്പമാകുമല്ലോ സഭയ്ക്ക്.
But the Bible says the opposite.
എന്നാൽ വേദവസ്തുവും അതിന് നേരെ എതിരാണ് പറയുന്നത്.
Don't be married to unbelievers.
അവിശ്വാസികളോട് നിങ്ങൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്.
We don't realize that an unbeliever is under the control of Satan.
ഒരു അവിശ്വാസി ആ വ്യക്തി പിശാചിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് നാം ഓർക്കുന്നില്ല.
1 John 3 it says he is a child of the devil.
ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ അവൻ പിശാചിന്റെ മകനാണ് എന്ന് വായിക്കുന്നു.
1 John 3:10.
ഒന്ന് യോഹന്നാൻ 3:10.
So if you marry a child of the devil, who is your father-in-law?
നിങ്ങൾ പിശാചിന്റെ മകനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അമ്മായിയപ്പൻ ആരാണ്?
You can't stop him from visiting your home.
അമ്മായിയപ്പൻ വീട്ടിൽ വരുന്നത് നിങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല. ഓർത്തോണം.
Now, I don't like to call people children of the devil.
ആളുകളെ പിശാചിന്റെ മക്കൾ എന്ന് വിളിക്കുന്നതിന് എനിക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല.
But the word of God says there are children of God and children of the devil. 1 John 3:10.
ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ മക്കളുമുണ്ട് പിശാചിന്റെ മക്കളുമുണ്ട്.
I am not holier than the Holy Spirit.
പരിശുദ്ധാത്മാവിനെക്കാട്ടിലും വിശുദ്ധിയുള്ളവനല്ല ഞാൻ.
And if the Holy Spirit says that, I accept it even though I don't go to people and say you're a child of the devil.
നിങ്ങൾ പിശാചിന്റെ മകനാണ് മകളാണ് എന്ന് ആളുകളോട് പോയി ഞാൻ പറയാറില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു.
But I recognize.
ഞാൻ അത് തിരിച്ചറിയുന്നു.
Don't marry someone who is not born again.
അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്.
And all these people who say they are getting converted for the sake of marriage, it's usually fake.
വിവാഹത്തിന് വേണ്ടി ഇപ്രകാരം ഞാൻ മതം മാറുവാൻ തയ്യാറാണ്, ഞാൻ വീണ്ടും ജനിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് മിക്കവാറും അത് ഒരു
വഞ്ചനയാണ്.
അവർ യേശുവിനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെയാണ്
സ്നേഹിക്കുന്നത്.
അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ മകനാകുവാൻ കഴിയുകയില്ല, മകളാകുവാൻ കഴിയുകയില്ല. ഇസ് ഇറ്റ് എ സിൻ ടു വാച്ച് മൂവീസ് ബട്ട് ഇൻ എ ലിമിറ്റഡ് വേ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ ബാഡ്? നിങ്ങൾ സിനിമ കാണുന്നത് ഒരു ചെറിയ രീതിയിൽ അത് നല്ലതാണോ, കുഴപ്പമുണ്ടോ? അത്തരത്തിലുള്ള മ്യൂസിക് പുസ്തകങ്ങൾ വായിക്കുന്നത് കുഴപ്പമുണ്ടോ? എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം, എനിക്കത് വളരെ വളരെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കത് എങ്ങനെയാണ് വേണ്ടത് എന്ന് എനിക്ക് അറിയില്ല.
ഓക്കേ, സീ ഇറ്റ് സേസ് വാട്ടെവർ യു ഡു ഡു ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. 1 Corinthians 10:31.
ഒന്ന് കൊരിന്ത്യർ 10:31 നിങ്ങൾ ചെയ്യുന്നത് എന്തും ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ.
As human beings, we do need some type of relaxation in our body.
നാം മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചില വിശ്രമം ഒക്കെ നമുക്ക് ആവശ്യമാണ്.
Our mind also needs to be relaxed.
നമ്മുടെ മനസ്സിനും വിശ്രമം ആവശ്യമാണ്.
Some people relax by listening to some, you know, gentle music.
ശാന്തമായ സംഗീതം കേട്ട് ചില ആളുകൾ വിശ്രമിക്കാറുണ്ട്.
Some people relax by going for a walk or for a picnic.
ചില വ്യക്തികൾ അവർ ഒരു നടത്തത്തിന് പോകുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോകുന്നതിലൂടെ അപ്രകാരം അവർ വിശ്രമിക്കാറുണ്ട്.
Watching some sport like cricket on television.
അല്ലെങ്കിൽ ടെലിവിഷനിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കളിയോ കണ്ട് അവർ സ്വല്പ സമയം ആ രീതിയിൽ റിലാക്സ് ചെയ്യാറുണ്ട്.
There are for example some Christian movies also which one people watch.
ചില ക്രിസ്തീയ സിനിമകളും നമുക്ക് ഉത്സാഹം പകരുന്ന ചില ക്രിസ്തീയ സിനിമകളുണ്ട്, അതും നമുക്ക് കണ്ട് ആശ്വസിക്കുന്നവരുണ്ട്.
ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട് ഓൺ മൂവീസ്.
സിനിമകളെ കുറിച്ച് സിനിമകളുടെ കാര്യങ്ങളിൽ എനിക്ക്
വാട്ട് ഐ ഹാവ് റെഡ്
എനിക്ക് കൂടുതൽ അറിയില്ല. എന്നാൽ ഞാൻ വായിച്ചതിൽ നിന്ന് ഞാൻ പറയാം,
ദേർ ഈസ് ഓൾമോസ്റ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എനി ക്ലീൻ മൂവി ഇൻ ഹോളിവുഡ് ഓർ ബോളിവുഡ് ഓർ മോളിവുഡ് ഓർ
ഹോളിവുഡ്
ഓർ എനി അതർ വുഡ്.
ഹോളിവുഡിലോ കോളിവുഡിലോ മോളിവുഡിലോ ഏത് കാട്ടിലും ഒരു നല്ല സിനിമ കാണുവാൻ കഴിയുകയില്ല.
സംവേർ ദേ വിൽ ഷോ 10 seconds ഓഫ് സം ലിറ്റിൽ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ് തിങ്.
എവിടെ ഈ സിനിമകളിലെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു 10 സെക്കൻഡെങ്കിലും എന്തെങ്കിലും ലൈംഗികമായി ആളുകളെ ഉത്തേജിപ്പിക്കുന്ന എന്തെങ്കിലും കാണിക്കും.
യൂഷ്വലി ദാറ്റ് 10 seconds has got nothing to do with the story. It is just introduced to provoke, stimulate people.
ഇത് കഥയുമായിട്ട് ചിലപ്പോൾ ബന്ധം പോലും കാണുകയില്ല, പക്ഷേ ആളുകളെ ഉത്തേജിപ്പിക്കാൻ ഉതകുമാറുള്ള ചില ലൈംഗികമായ കാര്യങ്ങൾ കാണിക്കും.
അമേരിക്കൻ മൂവീസ് ഇസ് വേഴ്സ്.
അമേരിക്കൻ സിനിമകളാണെങ്കിൽ അത് വളരെ മോശമാണ്.
Presume that Malayalam movies may not be so bad, but there also it will be some type of sexual stimulation.
Malayalam cinemagal angane alla ennu njan chindikkunnu, pakshe Malayalam cinemagalilum ipragaram laingikamayi uttejippikkunna endengil karyangal undavu.
Immodestly dressed girls,
seriyaya reethiyil vastradharanam cheyyatha penkuttikal.
I'll tell you, 20 years later You will not remember the story of that movie, but you'll remember those 10 seconds that you saw.
നിങ്ങൾ 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ സിനിമയുടെ കഥ നിങ്ങൾ മറന്നുപോകും. പക്ഷേ ആ സിനിമയിൽ നിങ്ങൾ കണ്ട ആ 10 സെക്കൻഡ് കണ്ട ആ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആ കാര്യം നിങ്ങൾ ഓർക്കും.
ബിക്കോസ് സെക്സ് ഈസ് എ വെരി സ്ട്രോങ് ഫോഴ്സ് വിത്തിൻ ഔർ ബോഡി.
ലൈംഗികത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ വളരെ ശക്തമായ
മോർ പവർഫുൾ ദാൻ ഔർ മെമ്മറി.
നമ്മുടെ ഓർമ്മയെക്കാട്ടിലും അതിന് ശക്തിയുണ്ട്.
Your memory will completely forget that story 25 years later, but that sex scene will remain for even 25-30 years later.
25-30 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ആ കഥ മറന്നുപോകും, പക്ഷേ അന്ന് കണ്ട ആ ലൈംഗിക ചിത്രം, ആ സീൻ, അത് നിങ്ങൾ ഓർത്തിരിക്കും.
That's why when my children grew up in my home, I never took them to a single movie.
ഞാൻ എന്റെ മക്കൾ എന്റെ വീട്ടിൽ വളർന്നപ്പോൾ അവരെ ഒരു സിനിമയ്ക്ക് പോലും ഞാൻ
കൊണ്ടുപോയില്ല. I never took them to a circus because these circus also these girls are dressed so immodestly there.
ഞാൻ അവരെ ഒരു സർക്കസിന് പോലും കൊണ്ടുപോയില്ല, കാരണം സർക്കസിൽ പോലും ഈ പെൺകുട്ടികളൊക്കെ വളരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് അവർ വസ്ത്രധാരണം ചെയ്യുന്നത്.
Many people go to the circus not to see the lions and the tigers, they go to see these girls.
അനേക ആളുകൾ സർക്കസിന് പോകുന്നത് സിംഹത്തെയും കരടിയെയും കാണുവാനല്ല, ഇങ്ങനെ ഈ പെൺകുട്ടികളെ കാണാൻ വേണ്ടിയാണ്.
സോ there are many dangerous places we just want to avoid.
അപകടകരമായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നാം ഒഴിവാക്കണം.
So I'm not here to dictate what all you should do, but all I say is be very careful because I don't want my mind to be polluted.
എന്റെ മനസ്സ് മലിനീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം.
What the Lord showed me was
ദൈവം എന്നെ കാണിച്ചതാണ്.
There are so many things in the world that can make your knife edge blunt.
നിന്റെ ജീവിതമാകുന്ന കത്തിയുടെ മൂർച്ച നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്.
ഈവൻ വാച്ചിങ് ടൂ മച്ച് ഓഫ് ഇന്റർനെറ്റ് ക്ലീൻ തിങ്സ് ഓൺ ദി ഇന്റർനെറ്റ്.
ഇന്റർനെറ്റിൽ വളരെ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോലും കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ പ്രശ്നമാണ്.
ഐ മീൻ അൺനെസസറി ഇൻഫർമേഷൻ,
ആവശ്യമില്ലാത്ത അറിവ്.
നത്തിങ് ഈവിൽ ദയർ ബട്ട് യുവർ നൈഫ് ബിക്കംസ് ബ്ലണ്ട്.
അതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ കത്തിയുടെ മൂർച്ച നഷ്ടപ്പെടുക.
ആൻഡ് വെൻ യു ട്രൈ ടു പ്രീച്ച് ഗോഡ്സ് വേർഡ്,
നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ വചനങ്ങൾക്ക് മൂർച്ചയില്ല, വാക്കുകൾക്ക് മൂർച്ചയില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുക. ഞാൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുവാനായിട്ട് വളരെ വളരെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എങ്ങനെയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് സഹായം ആവശ്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, എന്റെ ഹൃദയത്തിലെ പല മുറികൾ ഓരോന്നായിട്ട് തുറക്കണം എന്ന് ബ്രദർ പറയുകയുണ്ടായി. പക്ഷേ അത് എങ്ങനെയാണ് എന്റെ മുറി തുറക്കുക
അതെനിക്കറിയാം.
ആ മേഖല ഞാൻ അങ്ങേക്കായിട്ട് തുറന്നു തരുന്നു എന്ന് നിങ്ങൾ പറയുക.
ഐ വോണ്ട് യു ടു കട്ട് ഔട്ട് ഫ്രം മൈ ടെലിവിഷൻ വ്യൂയിങ് വാട്ട് ഓൾ യു ഡോണ്ട് വാണ്ട് മീ ടു വാച്ച്.
കർത്താവേ, എന്റെ ടെലിവിഷൻ കാണുന്ന ആ പതിവിൽ അങ്ങ് ആഗ്രഹിക്കാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കുവാൻ ഞാൻ തയ്യാറാണ്.
മൈ മണി റൂം, എനിതിങ് ഐ എം ഡൂയിങ് അൺറൈച്ചസ്ലി വിത്ത് മണി, ഐ വോണ്ട് സെറ്റ് ഇറ്റ് റൈറ്റ്.
കർത്താവേ, എന്റെ സാമ്പത്തിക മുറിയിൽ അങ്ങ് ആഗ്രഹിക്കാത്ത ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കർത്താവേ ഞാൻ നീക്കിക്കളയാൻ ഞാൻ തയ്യാറാണ്.
ലൈബ്രറി റൂം, എനി ബുക്ക് യു ഡോണ്ട് വാണ്ട് മീ ടു റീഡ്, ഐ വിൽ ത്രോ ഇറ്റ് അവേ.
കർത്താവേ, ലൈബ്രറി ആകുന്ന റൂമിൽ അങ്ങ് ആഗ്രഹിക്കാത്ത ബുക്കിനെ ഞാൻ എടുത്തുകളയാൻ തയ്യാറാണ്.
റോക്ക് മ്യൂസിക്, ഐ വിൽ ത്രോ ഇറ്റ് അവേ.
കർത്താവേ, ആ റോക്ക് മ്യൂസിക് ഞാൻ അത് എടുത്തുകളയാൻ ഞാൻ തയ്യാറാണ്.
ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ജീസസ് വുഡ് ലൈക്ക് യു ടു ലിസൺ ടു റോക്ക് മ്യൂസിക്.
ആളുകൾ ഈ റോക്ക് മ്യൂസിക് കേൾക്കുന്നത് യേശുവിന് ഇഷ്ടമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു.
ദേർ ഈസ് എ തിങ് കോൾഡ് ക്രിസ്ത്യൻ റോക്ക്.
ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ റോക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
ദാറ്റ് ഈസ് ലൈക്ക് ക്രിസ്ത്യൻ അഡൾട്ടറി,
ക്രിസ്തീയ വ്യഭിചാരം എന്ന് പറയുന്ന പോലെയാണ്.
ക്രിസ്ത്യൻ മർഡർ,
ക്രിസ്തീയ കൊലപാതകം.
ക്രിസ്ത്യൻ റോക്ക്,
ക്രിസ്തീയ റോക്ക് മ്യൂസിക്.
ദേർ ഈസ് നോ സച്ച് തിങ്.
അങ്ങനെയൊന്നുമില്ല.
ഇഫ് ഇറ്റ്സ് റോക്ക്, ഇറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ.
അത് റോക്ക് ആണെങ്കിൽ അത് ക്രിസ്തീയൻ ക്രിസ്തീയവുമായിട്ട് ബന്ധമില്ല. ഇന്നലത്തെ സെഷനിൽ ദൈവത്തിന്റെ എല്ലാ വചനങ്ങളും അനുസരിക്കണം, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും ക്ലെയിം ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതിലും എനിക്ക് സഹായം ആവശ്യമാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു വിച്ച് ആർ ഓൾ ദീസ് കമാൻഡ്മെന്റ്സ് ആൻഡ് വിച്ച് ആർ ദ പ്രോമിസസ്.
യാ, ആസ് യു റീഡ് ദ ബൈബിൾ ഗോഡ് വിൽ ഷോ യു.
നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നിങ്ങളെ കാണിച്ചു തരും.
സ്റ്റാർട്ട് വിത്ത് ദ സിംപിൾ തിങ്സ്.
നിങ്ങൾ ലളിതമായ കാര്യങ്ങളിൽ തുടങ്ങുക.
ഫോർഗീവ് എവ്രി വൺ ഹു ഹാസ് ഹേർട്ട് യു.
നിങ്ങളെ നിങ്ങളോട് തെറ്റ് ചെയ്ത എല്ലാവരോടും നിങ്ങൾ ക്ഷമിക്കുക.
സ്റ്റോപ്പ് ഓൾ ഗ്രംബ്ലിംഗ് ആൻഡ് കംപ്ലൈനിങ് അറ്റ് ഹോം.
എല്ലാ വീട്ടിൽ എല്ലാ പിറുപിറുപ്പും വാദവും നിങ്ങൾ ഒഴിവാക്കുക.
ഇഫ് യു ഒബേ സംതിങ് ഗോഡ് വിൽ ഷോ യു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്.
ഒരു കാര്യം നിങ്ങൾ അനുസരിക്കുമ്പോൾ അടുത്ത ചുവട് ദൈവം കാണിച്ചു തരും.
ദ ബൈബിൾ സേസ് ദൈ വേർഡ് ഈസ് എ ലാംപ് അൺടു മൈ ഫീറ്റ്.
നിന്റെ വചനം എന്റെ കാലിന് ദീപമാണ് എന്ന് ദൈവവചനം പറയും.
ദാറ്റ് മീൻസ് ടുഡേ വിൽ സേ എ ടോർച്ച്.
നാം പറയുന്നത് അത് എനിക്കൊരു ടോർച്ചാണ്.
So I show my torch, I see the next step.
ടോർച്ച് അടിക്കുമ്പോൾ അടുത്ത ചുവട് കാണും.
I will not see the next step till I take this one.
ഞാൻ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ കയറിയാൽ മാത്രമേ എനിക്ക് അടുത്ത സ്റ്റെപ്പ് കാണുവാൻ
കഴിയും.
ഞാൻ അടുത്ത സ്റ്റെപ്പ് കയറുമ്പോൾ ഈ ടോർച്ച് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരും.
My word is a torch or a lamp to my feet.
എന്റെ കാലിന് അങ്ങയുടെ വചനം അതൊരു ദീപമാണ്.
Just obey whatever you see.
നിങ്ങൾ കാണുന്നത് ഓരോന്നും അനുസരിച്ച് മുമ്പോട്ട്
പോകും. Promise you get claim one by one.
നിങ്ങൾ കാണുന്ന വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് ഓരോന്നായിട്ട് സ്വീകരിക്കുവാനായിട്ട് കഴിയും. എനിക്ക് ഒരു വീണ്ടും ജനിച്ച നല്ലൊരു ക്രിസ്ത്യാനിയാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അത് സമയമെടുക്കും എന്നെനിക്കറിയാം. ബട്ട് എനിക്ക് ആത്മീക സഹായം ആവശ്യമാണ്. എനിക്ക് സ്കൂളിൽ ചില തിയറികൾ പഠിക്കേണ്ടി വരുന്നു. ബിഗ് ബാങ് തിയറി, എന്റെ വിശ്വാസത്തിനെതിരായിട്ടുള്ള, അതുപോലെ തന്നെ ഹിന്ദു മതത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുമ്പോൾ, is it necessary to write the truths in the Bible when such questions are asked? അങ്ങനെയുള്ള പരീക്ഷയ്ക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് എഴുതേണ്ടത്? ബൈബിളിലുള്ള സത്യങ്ങളാണോ ബുക്കിലുള്ള സത്യങ്ങളാണോ? ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ?
Don't try to preach the gospel in your examination paper.
നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ സുവിശേഷ പ്രസംഗം നടത്താൻ ശ്രമിക്കാതിരിക്കുക.
But you can, this is what I told my children.
എന്റെ മക്കളോടും ഞാൻ അതാണ് പറഞ്ഞത്.
Supposing they talk about evolution, man came from the monkey.
അവര് നിങ്ങളോട് ഈ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നു, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത്.
Just try two words first.
രണ്ട് വാക്കുകൾ ആദ്യം എഴുതുക.
Scientists say.
ശാസ്ത്രജ്ഞന്മാർ പറയുന്നു.
Then write whatever is in the book.
അതിനുശേഷം നിങ്ങൾ പുസ്തകത്തിലുള്ള എന്ത് എഴുതിക്കോ.
The Hindu religion teaches.
ഹിന്ദു മതം ഇങ്ങനെ പഠിപ്പിക്കുന്നു.
Write whatever they teach.
അതിനുശേഷം അവരെന്ത് പഠിപ്പിക്കുന്നു നിങ്ങൾ എഴുതിക്കോ.
You are not saying you believe it.
നിങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല നിങ്ങൾ പറയുന്നത് എഴുതുന്നത്.
Way out of every difficult situation.
എല്ലാ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് ഒരു വഴിയുണ്ട്. 1 യോഹന്നാൻ 5:17 ഒന്ന് എനിക്ക് മനസ്സിലാക്കി തരാമോ?
Yeah, that is speaking about a sin that leads to death.
മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തെക്കുറിച്ചാണ് പറയുന്നത്.
There it's very difficult to define it, but it Jesus referred to as sin against the Holy Spirit.
അവിടെ പരിശുദ്ധാത്മാവിനെ എതിരെയുള്ള പാപത്തെക്കുറിച്ച് അവിടെ പറയുന്നു.
It's very difficult to define it.
അത് എന്താണ് എന്ന് പറയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്.
But when Ananias and Sapphira sinned.
അനന്യാസും സഫൈറയും പാപം ചെയ്തപ്പോൾ.
Somehow the Holy Spirit told Peter, "Don't pray for them."
പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട.
This is a sin that leads to death.
അത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പാപമാണ്. അവർ മരിച്ചു.
So if you are in a position of leadership, especially, God will give you that witness.
നിങ്ങൾ അപ്രകാരം ഒരു ആത്മീക നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം ആ തരത്തിലുള്ള വിവേചനം നിങ്ങൾക്ക് നൽകും.
Let me say, in 50 years of my ministry, I've never come across one case like that.
എന്റെ 50 വർഷത്തെ ശുശ്രൂഷയിൽ അങ്ങനെയുള്ള ഒരു ആളിനെ പോലും ഞാൻ കണ്ടിട്ടില്ല.
Very rare.
അത് വളരെ വിരളമാണ്. All wicked actions, എല്ലാ തെറ്റായ കാര്യങ്ങളും പാപമാണ്. പക്ഷേ എല്ലാ പാപങ്ങളും മരണത്തിലേക്ക് നയിക്കുന്നില്ല. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ദൈവം യേശുവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു. ദൈവം എങ്ങനെയാണ് യേശുവിനെ സ്നേഹിച്ചത് വിശദീകരിക്കാമോ?
Yeah, he cared for him.
ദൈവം യേശുവിനായി കരുതി.
Protected him when he was a helpless baby by sending him to Egypt so he doesn't get killed.
ഈജിപ്തിലേക്ക് അവൻ ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഈജിപ്തിലേക്ക് അയച്ച് അവൻ കൊല്ലപ്പെടാതെ സൂക്ഷിച്ചു.
And protected him right up until the day when he is supposed to die and leave this earth.
ഈ ഭൂമിയിൽ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതുവരെ ദൈവം യേശുവിനെ സൂക്ഷിച്ചു.
And protected him from evil people in many ways.
ദുഷ്ടരായ ആളുകളിൽ നിന്ന് പല വഴിയിൽ യേശുവിനെ സൂക്ഷിച്ചു.
And guided him also where to go, what to do.
എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ ദൈവം യേശുവിനെ
നയിച്ചു. More faithful you are, the more the Holy Spirit will give you a witness in your spirit.
നിങ്ങൾ എത്രത്തോളം വിശ്വസ്തരാണോ അത്രത്തോളം അധികമായി ദൈവം നിങ്ങളുടെ ആത്മാവിൽ ഒരു നിങ്ങളെ വഴി നടത്തും.
It's a wonderful thing how God speaks in our spirit.
നമ്മുടെ ആത്മാവിൽ ദൈവം സംസാരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്.
But it can't come quickly. It takes many years to develop that.
അത് വളരെ പെട്ടെന്ന് വരികയില്ല. പല വർഷങ്ങളെടുത്താണ് ആ ശീലം വളർത്തിയെടുക്കുന്നത്.
For example,
ഉദാഹരണത്തിന്,
Jesus was walking down the road.
യേശുക്രിസ്തു വഴിയിലൂടെ നടന്നുകൊണ്ടിരുന്നു.
Holy Spirit says stop.
ദൈവം പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിൽക്കുക.
Look up in the tree, there's a man there.
ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കുക, അവിടെ ഒരു മനുഷ്യനുണ്ട്.
You must go to his house.
അവന്റെ വീട്ടിലേക്ക് പോകണം.
So Jesus listened to that and went to his house. Zacchaeus.
യേശു ക്രിസ്തു ആ ശബ്ദം കേട്ട്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് അവന്റെ വീട്ടിലേക്ക്, സക്കായിയുടെ വീട്ടിലേക്ക് പോയി.
Now you say, I'd like to hear like that.
എനിക്ക് അങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറഞ്ഞേക്കാം,
ഫസ്റ്റ് ഓഫ് ഓൾ ബി ഫെയ്ത്ത്ഫുൾ ഫോർ 30 years ഇൻ യുവർ ഹൗസ്. Then you will begin to hear such things.
നിങ്ങൾ ആദ്യം വീട്ടിൽ ഒരു 30 വർഷം വിശ്വസ്തരായിട്ട് പാർക്കുക, അപ്പൊ അതിനുശേഷം നിങ്ങൾ അങ്ങനെ കേൾക്കും.
That is how Jesus heard it. He was faithful for so many years.
അനേക വർഷങ്ങൾ വിശ്വസ്തനായി ജീവിച്ചു, അതിനുശേഷമാണ് യേശു ക്രിസ്തു കേട്ടത്.
That the Spirit of God leads you, go here or go there.
അവിടെ പോകണം അല്ലെങ്കിൽ ഇവിടെ പോകണം, ആത്മാവ് നയിക്കുന്നത് അങ്ങനെയാണ്.
For example, in my case, I find I get lots of invitations to come here to speak, go here and there.
എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ പറയാം, അവിടെ ചെല്ലുവാനും ഇവിടെ പ്രസംഗിക്കുവാനും എനിക്ക് വളരെയധികം ക്ഷണങ്ങൾ ലഭിക്കാറുണ്ട്.
I say, Lord, what do you want me to do?
ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം?
In 1983, I got an invitation from the conference of the Church of God or something in Adur.
അടൂരിലുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ കോൺഫറൻസിൽ പ്രസംഗിക്കുവാൻ എനിക്ക് ഒരു ക്ഷണം ലഭിച്ചു.
തൗസൻഡ്സ് ഓഫ് പീപ്പിൾ,
ആയിരക്കണക്കിന് ആളുകൾ.
ആൻഡ് ഐ ഹാഡ് എൻ ഇൻവിറ്റേഷൻ ടു കം ടു എ സ്മോൾ മീറ്റിംഗ് ഇൻ കോട്ടയം, ദാറ്റ് ഈസ് മീറ്റിംഗ് ഇൻ എ ഹൗസ്.
ഒരു വീട്ടിൽ കൂടുന്ന ഒരു ചെറിയ ഗ്രൂപ്പിൽ പ്രസംഗിക്കുവാനുള്ള ഒരു ക്ഷണവും കോട്ടയത്ത് എനിക്ക് ലഭിച്ചു.
ആൻഡ് ദ ലോർഡ് സെഡ്, ഡോണ്ട് ഗോ ടു ദ അടൂർ കൺവെൻഷൻ, ഗോ ടു ദിസ് ഹൗസ് ഇൻ കോട്ടയം.
ദൈവം എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആ അടൂരുള്ള വലിയ പ്രസംഗത്തിന് പോകേണ്ട, ഈ കോട്ടയത്തുള്ള വീട്ടിലേക്ക് പോവുക.
ഹ്യൂമൻലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് മോർ ഓപ്പർച്യൂണിറ്റി ടു പ്രീച്ച് ടു 10,000 പീപ്പിൾ.
10,000 ആളുകളോട് സംസാരിക്കുന്നതാണ് മാനുഷികമായി പറഞ്ഞാൽ അത് കൂടുതൽ ഒരു നല്ല അവസരം.
നോട്ട് ഫോർ ഓണർ ബട്ട് ടു റീച്ച് മോർ പീപ്പിൾ.
അത്രയും ആളുകളെ നമുക്ക് ആളുകളോട് പ്രസംഗിക്കാമല്ലോ.
ബിക്കോസ് ഐ ഡിഡ്ന്റ് ഗോ ദേർ,
ഞാൻ അവിടെ അടൂരിൽ പോകാഞ്ഞത്,
ഐ വെന്റ് ടു ദിസ് സ്മോൾ ഹൗസ് മീറ്റിംഗ്.
ഈ ചെറിയ വീട്ടിലെ മീറ്റിംഗിന് പോയതുകൊണ്ട്
വിദിൻ 1 week a church was started.
ഒരു ആഴ്ചയ്ക്കുള്ളിൽ അവിടെ ഒരു സഭ
ഉടലെടുത്തു. ദാറ്റ് ഈസ് ദിസ് ചർച്ച് ടുഡേ.
ഇന്ന് ഇവിടെയുള്ള കോട്ടയത്തെ ഈ സഭ അങ്ങനെയാണ് രൂപപ്പെട്ടത്.
വണ്ടർഫുൾ തിങ് വെൻ യു ലേൺ ടു ലിസൺ ടു ഗോഡ്സ് വോയിസ്.
ദൈവത്തിന്റെ ശബ്ദത്തെ നിങ്ങൾ അനുസരിക്കുന്നത് വളരെ നല്ലതാണ്.
ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, യു വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദാറ്റ് വോയിസ്.
നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ആ ദൈവശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും.
ടെൽ യു എ നമ്പർ ഓഫ് സ്റ്റോറീസ് ലൈക് ദാറ്റ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്.
അനേക സ്ഥലങ്ങളിൽ അപ്രകാരം അത്ഭുതകരമായ പല കഥകളും എനിക്ക് പറയുവാൻ കഴിയും. നമ്മുടെ സഭകളിലുള്ള ചെറുപ്പക്കാർ നമ്മുടെ മീറ്റിംഗുകളിൽ പോലും സെൽഫോൺ സാധാരണയായി ഉപയോഗിക്കുന്നു. ചിലർ അത് ദുരുപയോഗപ്പെടുത്തുന്നു. നമുക്ക് എന്തുകൊണ്ട് സഭാ മീറ്റിംഗുകളിൽ അത്
തടഞ്ഞുകൂടാ?
മറ്റുള്ള വ്യക്തികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്.
അവര്
സെൽഫോണിൽ ബൈബിൾ ആണ് നോക്കുന്നതെങ്കിൽ സാരമില്ല. അത് ഏറ്റവും നല്ലതാണ് എന്നല്ല
ഞാൻ.
നിങ്ങൾക്ക് ഒരു ഈ തരത്തിലുള്ള ഒരു എഴുതപ്പെട്ട വേദപുസ്തകം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ ശരിക്കും പഠിക്കുവാൻ കഴിയുകയില്ല.
And if you are pretending to read the Bible and sending text messages on your phone, then it is real deception.
നിങ്ങൾ ബൈബിൾ വായിക്കുകയാണ് എന്ന വ്യാജേന നിങ്ങൾ സെൽഫോൺ ഉപയോഗിച്ച് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് വളരെ മോശമാണ്.
If you see it, you please tell one of the elders that he can warn that person.
അതൊരു നിങ്ങൾ വഞ്ചിക്കപ്പെടും. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു മൂപ്പനോട് ആ കാര്യം പറയുക. അദ്ദേഹത്തിന് അവരെ വാണുവാൻ കഴിയുമല്ലോ. അതൊരു നല്ല സാക്ഷ്യമല്ല. നമ്മുടെ ചെറുപ്പക്കാർ അവര് നമ്മുടെ സഭകളിൽ ഈ ലോകത്തോടും ലോകത്തിലുള്ള കാര്യങ്ങളിലും അവർ വളരെ ആകർഷിതരാണ്. നമ്മളെ ചില ക്ലാസുകളൊക്കെ അവർക്ക് കൊടുക്കണം.
Yeah, yeah, that is right. But if you have such a burden, you must also be a good example and try and encourage them.
Adu nalladana, pakshe ningal apragaram oru bhaaram ningalkkundengil ningal aadyam angane thane aayirikkya, ningal avarku oru nalla maadrigaya aayirikkya, avare utsaahippikkya.
It is very easy to criticize.
Ningal kuttam parayunnathu valare eluppamaanu.
There was a man who was a bachelor and he wrote a book.
ഒരു വിവാഹിതനല്ലാത്ത ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതി.
10 commandments for parents.
മാതാപിതാക്കൾക്കുള്ള 10 കൽപ്പനകൾ.
He got married.
അവൻ വിവാഹം കഴിഞ്ഞു.
And he had 10 children and he withdrew the book from the market.
അവന് 10 മക്കളുണ്ടായി. 10 മക്കളുണ്ടായി കഴിഞ്ഞപ്പോ അവൻ മാർക്കറ്റിൽ നിന്ന് പുസ്തകം പിൻവലിച്ചു.
He had no more commandments for parents.
മാതാപിതാക്കൾക്ക് ഒരു കൽപ്പനയും കൊടുക്കാനില്ലായിരുന്നു.
See, when we are not doing something, we have got lot of advice how elders should do and how these people should do and other people should do.
നാം ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൽപ്പനകളുണ്ട്. മൂപ്പന്മാർ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം, ഇവരെന്ത് ചെയ്യണം.
Do something yourself.
അത് നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൂപ്പന്മാരോട് പറയുക, അവരെ സഹായിക്കുവാനായിട്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബജീവിതത്തെ കുറിച്ച് എടുത്ത ക്ലാസ് എനിക്ക് വളരെ പ്രയോജനമായിരുന്നു. അങ്ങനെയുള്ള ക്ലാസുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്.
ഗുഡ്, ദാറ്റ്സ് വൈ വി ഹാഡ് വൺ യെസ്റ്റർഡേ.
നല്ലത് തന്നെ. അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് അപ്രകാരം ഒരു ക്ലാസ് ഉണ്ടായിരുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അത് എന്താണെന്നൊന്ന് വിശദീകരിക്കാം.
ദാറ്റ് മീൻസ് യു ടേക്ക് ആൻ ഇല്ലസ്ട്രേഷൻ ഫ്രം എ ബെഗർ.
ഒരു ഭിക്ഷക്കാരന്റെ
കംസ് ടു യുവർ ഡോർ.
നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ വരുന്ന ഒരു ഭിക്ഷക്കാരിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കുക.
ഗിവ് ഹിം സം 10 റുപ്പീസ് ഓർ വാട്ടെവർ മണി.
എത്രയോ നിങ്ങളുടെ കയ്യിലുള്ള 10 രൂപയോ എത്രയാ നിങ്ങൾ വെച്ച് നിങ്ങൾ കൊടുക്കുന്നു.
ആൻഡ് ഹി കംസ് ബാക്ക് നെക്സ്റ്റ് ഡേ അഗൈൻ.
അടുത്ത ദിവസം വീണ്ടും വരുന്നു.
ആ വാട്ട് അബൌട്ട് ദ മണി ഐ ഗേവ് യു യെസ്റ്റർഡേ.
ഇന്നലെ ഞാൻ തന്നില്ലേ പൈസ?
സർ, ദാറ്റ് ഈസ് ഫിനിഷ്ഡ് യെസ്റ്റർഡേ.
സാറേ, അത് ഇന്നലെ തന്നതല്ലേ, അത് തീർന്നു.
ദാറ്റ് ഈസ് പുവർ ഇൻ ദ ഏർത്ലി തിങ്സ്.
ഈ ഭൂമിയിലെ കാര്യങ്ങളിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതാണ്.
സോ ഫ്രം ദോസ് ബെഗേഴ്സ് ഐ ഹാവ് ലേൺഡ് ഹൗ ടു ഗോ ടു ഗോഡ്.
അങ്ങനെ ആ ഭിക്ഷക്കാരിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് എങ്ങനെ പോകണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്.
ഗിവ് മീ ഗ്രേസ്.
ദൈവമേ എനിക്ക് കൃപ നൽകണം.
വാട്ട് അബൌട്ട് വാട്ട് യു ഗോട്ട് യെസ്റ്റർഡേ?
ഇന്നലെ കിട്ടിയത് പോരെ?
ദാറ്റ് ഈസ് ഫോർ യെസ്റ്റർഡേ. ഐ വാണ്ട് അഗൈൻ ടുഡേ.
കർത്താവേ, അത് ഇന്നലത്തേക്കാണ്, ഇന്ന് എനിക്ക് വീണ്ടും വേണം.
എവ്രി ഡേ,
ഓരോ നാളും.
ഐ ആം പുവർ ഇൻ സ്പിരിറ്റ് ബിക്കോസ് ഐ സീ മൈ നീഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബെഗർ ഹൂ ഈസ് ഹംഗ്രി സീസ് ഹിസ് നീഡ്.
വിശന്നിരിക്കുന്ന ആ ഭിക്ഷക്കാരൻ തന്റെ ആവശ്യം ഓരോ നാളും കാണുന്നത് പോലെ ഞാൻ എന്റെ ജീവിതത്തിലെ ആവശ്യം കണ്ട് കൃപയ്ക്കായി ദൈവത്തിന്റെ അടുത്തേക്ക് മുട്ടിപ്പായി യാചിക്കുന്നു.
He is not ashamed to come to your gate begging for money. I am not ashamed to go to God and beg for grace.
നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഭിക്ഷ യാചിക്കുവാൻ ആ ഭിക്ഷക്കാരന് ലജ്ജയില്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് തുടർമാനായി ചോദിക്കുവാൻ എനിക്കും ലജ്ജയില്ല. മനുഷ്യന് 3 ഭാഗം, ദേഹം, ദേഹി, ആത്മാവ്. ഇതിൽ ദേഹം കാണുവാൻ കഴിയുന്നു. ദേഹി അഥവാ പ്രാണൻ, അത് രക്തത്തിലാണ്. എന്നാൽ ആത്മാവ് മനുഷ്യനിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു അഥവാ എങ്ങനെ പ്രവർത്തിക്കുന്നു?
We can't understand all this. The important thing is we sense it.
നമുക്കിതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. പ്രധാനം,
സ്പിരിറ്റ് ഈസ് നോട്ട് ലൈക്ക് സം കിഡ്നി ദാറ്റ് യു കൻ ലൊക്കേറ്റ് വിത്ത് സം അൾട്രാസൗണ്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്.
നിങ്ങൾക്ക് എന്തെങ്കിലും അൾട്രാസൗണ്ട് വെച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ആയ കിഡ്നി പോലെയല്ല ആത്മാവ്.
ബട്ട് യുവർ കോൺഷ്യൻസ് ഈസ് വൺ ഓഫ് ദ വോയിസസ് ഫ്രം യുവർ സ്പിരിറ്റ്.
ആത്മാവിന്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാക്ഷി പോലെയാണ്.
ദാറ്റ്സ് നോട്ട് യുവർ മൈൻഡ്.
അത് നിങ്ങളുടെ മനസ്സല്ല.
കോൺഷ്യൻസ് ഈസ് നോട്ട് ഇൻ യുവർ മൈൻഡ്.
മനസ്സാക്ഷി നിങ്ങളുടെ മനസ്സിലല്ല.
ദേർ ആർ മെനി പീപ്പിൾ വിത്ത് ബ്രില്ലിയന്റ് മൈൻഡ്സ്, കോൺഷ്യൻസ് ഡസന്റ് സ്പീക്ക് ടു ദം.
വളരെ ബുദ്ധിയുള്ള, വളരെ അപ്രകാരം മനസ്സുള്ള ആളുകളുണ്ട്. പക്ഷേ മനസ്സാക്ഷി അവരോട് സംസാരിക്കുന്നില്ല.
ബട്ട് കോൺഷ്യൻസ് ഈസ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ഇഫ് ഇറ്റ് സ്പീക്സ് ടു യു, യു നോ യു ഹാവ് എ കോൺഷ്യൻസ്.
മനസ്സാക്ഷി ആത്മാവിലാണ്. ആത്മാവിൽ മനസ്സാക്ഷി സംസാരിക്കുമ്പോൾ, അപ്രകാരം മനസ്സാക്ഷി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മാവുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും ജനിച്ച ഒരാൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ പുതിയ ഉടമ്പടി പ്രകാരം മരിച്ചുപോയ പഴയ മനുഷ്യന്റെ ബർത്ത്ഡേ അല്ലേ ആഘോഷിക്കുന്നത്?
I'll tell you a story.
ഞാൻ നിങ്ങളോട് ഒരു കഥ പറഞ്ഞു തരാം.
There was a very clever man who knew all these verses.
ഈ വാക്യങ്ങളൊക്കെ അറിയാവുന്ന വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു.
Who did a terrible crime.
അദ്ദേഹം ഒരു വളരെ ക്രൂരമായ ഒരു തെറ്റ് ചെയ്തു.
So he was taken to court.
അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോയി.
And the judge said 25 years prison.
ന്യായാധിപൻ പറഞ്ഞു 25 വർഷം ജയിലിൽ തടവിൽ.
So he said, sir, it was my old man that did that.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ, അത് ചെയ്തത് എന്റെ പഴയ മനുഷ്യനാണ് തെറ്റ്
ചെയ്തത്. അപ്പൊ
ന്യായാധിപൻ പറഞ്ഞു, ഞാൻ ആ പഴയ മനുഷ്യനെ 25 വർഷം ജയിലിലേക്ക്
വിട്ടേക്കാം.
അപ്പൊ ഈ പഴയ മനുഷ്യൻ എവിടെയാണോ അദ്ദേഹത്തെ നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോയാൽ മതി.
ദി ഓൾഡ് മാൻ ഈസ് നോട്ട് എ പേഴ്സൺ, ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്, ദ വാണ്ടിംഗ് ടു സിൻ, ദാറ്റ് ഈസ് ദി ഓൾഡ് മാൻ.
പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് അതൊരു വ്യക്തിയല്ല, അത് പാപം ചെയ്യുവാനായിട്ടുള്ള താല്പര്യമുള്ള ഒരു മനോഭാവമാണ്.
The day I was born was determined by God.
ഞാൻ ജനിച്ച ദിവസം അത് ദൈവം തീരുമാനിച്ച ദിവസമാണ്.
That is this body, not the old man.
അത് ഈ ശരീരമാണ്, എന്റെ പഴയ മനുഷ്യനല്ല.
This is not the old man.
ഇതല്ല പഴയ മനുഷ്യൻ.
I have the same body I was born with.
ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ശരീരം തന്നെയാണ് എനിക്കിപ്പോൾ.
Old man is the wanting to sin inside which was killed.
പാപം ചെയ്യുവാനായിട്ടുള്ള എന്റെ താല്പര്യം ഉള്ള ആ മനസ്സ്, അതായിരുന്നു പഴയ മനുഷ്യൻ, അതാണ് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടത്.
ബട്ട് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ, ഡോണ്ട് ഡു ഇറ്റ്. ദേർസ് നോ റൂൾ ലൈക് ദാറ്റ്.
നിങ്ങൾക്ക് പിറന്നാൾ ആഘോഷിക്കണമെന്നില്ല എങ്കിൽ നിങ്ങൾ ആഘോഷിക്കേണ്ട, അങ്ങനെ ആഘോഷിക്കണമെന്ന നിയമമൊന്നുമില്ല.
ഡോണ്ട് സ്റ്റോപ്പ് അദർ പീപ്പിൾ ഹു വാണ്ട് ടു ഡു ഇറ്റ്.
എന്നാൽ മറ്റുള്ളവർ ആരെങ്കിലും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങൾ അതിനെ തടയാതിരിക്കുക.
ജോബ് അലൗഡ് ഹിസ് ചിൽഡ്രൻ ടു സെലിബ്രേറ്റ് ദേർ ബർത്ത്ഡേ. ജോബ് അലൗഡ് ഹിസ്
ചിൽഡ്രൻ. ഇയോബ് തന്റെ മക്കളുടെ പിറന്നാൾ ആഘോഷിക്കുവാനായിട്ട് അവരെ അനുവദിച്ചു.
ഹി ഡിഡ്ന്റ് സേ ദേർസ് എനിതിങ് റോങ് ഇൻ ദാറ്റ്.
അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് പറഞ്ഞില്ല. സഹോദര, മറ്റുള്ളവരെ നാം കുറ്റം പറയുന്നത്, മറ്റ് പെന്തക്കോസ്തുകാരെയൊക്കെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ നിന്ന് പോയ ആൾക്കാരെ കുറ്റം പറയുന്നത് നല്ലതല്ലല്ലോ, നാം അവിടെ ഒരു സ്വസ്ഥത വേണ്ടേ?
നോ, ഐ ഡോണ്ട് സ്പീക്ക് ഈവിൾ ഓഫ് പീപ്പിൾ ഹു ഹാവ് ലെഫ്റ്റ് ദ ചർച്ച്.
സഭയിൽ നിന്ന് വിട്ടുപോയ ആളുകളെ കുറിച്ച് ഞാൻ കുറ്റം പറയാറില്ല.
1000 സെർമൺസ് ഓഫ് മൈൻ ഓൺ യൂട്യൂബ്.
എന്റെ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ യൂട്യൂബിലുണ്ട്.
യു വിൽ നെവർ ഹിയർ മീ മെൻഷൻ ദ നെയിം ഓഫ് വൺ പേഴ്സൺ ഇൻ ഓൾ ദോസ് 1000 മെസ്സേജസ്.
ആ 1000 സന്ദേശങ്ങളിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെയെങ്കിലും പേര് പോലും
പരാമർശിക്കുന്നില്ല.
ഞാൻ ഒരിക്കലും ഒരിക്കലും പറയാറില്ല.
ബിക്കോസ് ജീസസ് നെവർ സ്പോക്ക് അബൌട്ട് അനന്യാസ് ആൻഡ് കയ്യാഫാസ് ആൻഡ് ഓൾ ദാറ്റ് ഇൻ ഹിസ് മെസ്സേജസ്.
യേശുവിന്റെ സന്ദേശത്തിൽ അനന്യാസിനെ കുറിച്ചും കയ്യാഫാസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വിരൽ ചൂണ്ടി യേശു പറഞ്ഞില്ല.
സോ മച്ച് അബൌട്ട് ഫാരിസീസ് ആൻഡ് സദൂക്കീസ് ആൻഡ് ഹെരോഡിയൻസ്.
എന്നാൽ പരീശന്മാരെ കുറിച്ച്, സദൂക്കിയരെ കുറിച്ച്, ഹെരോദ്യക്കാരെ കുറിച്ച് പറഞ്ഞു.
Who had the Bible, what were teaching wrong things.
ബൈബിൾ വേദപുസ്തകം അവർക്കുണ്ടായിരുന്നു, എന്നാൽ തെറ്റായ കാര്യം പഠിപ്പിച്ച ആളുകൾക്കെതിരെ യേശു ക്രിസ്തു സംസാരിച്ചു.
Any group today that has the Bible and teaching wrong things, I have the example of Jesus to follow. Pointing that error out.
വേദപുസ്തകം ഉണ്ടായിരിക്കെ വേദപുസ്തകത്തിൽ നിന്ന് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ അവരെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുവാൻ യേശുവിന്റെ മാതൃക എനിക്കുണ്ട്.
Jesus spoke about the scribes and the leaders of the Pharisees.
യേശുക്രിസ്തു അവിടെ ഈ പരീശന്മാരെ കുറിച്ചും പരീശന്മാരുടെ നേതാക്കന്മാരെ കുറിച്ചും ഒക്കെ സംസാരിച്ചു.
I speak about pastors, but I never mention anybody's name.
ഞാൻ പാസ്റ്റർമാരെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പക്ഷേ ആരുടെയും പേര് ഞാൻ പറയാറില്ല.
I follow Jesus' example, who exposed wrong teaching in many groups. But never mentioned anybody's name.
പല ഗ്രൂപ്പുകളിലുള്ള തെറ്റായ ഉപദേശത്തെ പുറത്തു കൊണ്ടുവന്നു, എന്നാൽ ആരുടെയും പേര് പറഞ്ഞില്ല. ആ മാതൃക ഞാൻ പിന്തുടർന്നു.
Those simple disciples would have followed the Pharisees.
അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ ലളിത മനസ്കരായ വിശ്വാസികൾ പരീശന്മാരെ പിൻപറ്റുമായിരുന്നു.
We have to protect our spiritual children.
അതുകൊണ്ട് നമ്മുടെ ആത്മീയ സന്തതികളെ നാം അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്.
See, when my small children were going to school in Bangalore.
ബാംഗ്ലൂരിൽ എന്റെ കുഞ്ഞുങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങൾ സ്കൂളിൽ
പോയപ്പോഴും
ആ കാലഘട്ടത്തിൽ സ്കൂളിന്റെ അടുത്ത് അവിടെ നിന്റെ ഡാഡി അവിടെ ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘമുണ്ടായിരുന്നു.
ഐ ഹാഡ് ടു വാൺ മൈ ചിൽഡ്രൻ അബൌട്ട് കിഡ്നാപ്പേഴ്സ്, ഡോണ്ട് ലിസൺ ടു സച്ച് പീപ്പിൾ.
അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി, അങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, നീ അവരെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം.
There were people who were giving drugs in sweets to the children.
മുട്ടായി നൽകി, മുട്ടായിലൂടെ തരത്തിൽ ഡ്രഗ്സ് നൽകുന്ന ആളുകളുണ്ട്.
I had to warn my children about them.
അവരെ കുറിച്ച് എന്റെ മക്കൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകണമായിരുന്നു.
Is that right or wrong?
അത് ശരിയാണോ തെറ്റാണോ?
You would also do it.
നിങ്ങളും അത് ചെയ്യില്ലേ?
It is worse when you are spiritually led astray in the wrong way.
നിങ്ങളെ ആത്മീകമായിട്ട് തെറ്റായ ദിശയിലേക്ക് വഞ്ചിക്കപ്പെട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ശാരീരികമായിട്ടുള്ള നിങ്ങളുടെ അപകടങ്ങളെക്കാട്ടിലും കൂടുതൽ അപകടകരമാണ്.
Not every preacher has that calling. God has given me that calling.
എല്ലാ പ്രസംഗകർക്കും ആ ഒരു വിളി ഉണ്ടാകണമെന്നില്ല, പക്ഷേ ദൈവം എനിക്ക് ആ വിളി നൽകി.
You know what I have told my fellow elders?
എന്റെ കൂട്ടുമൂപ്പന്മാരോട് ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയാം.
Please don't preach like me unless God calls you to do that.
ദൈവം നിങ്ങളെ വിളിക്കുന്നില്ല എങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് പോലെ നിങ്ങൾ പ്രസംഗിക്കും.
God has given me a specific calling to warn against all these deceivers.
ഈ വഞ്ചകർക്കെതിരെ മുന്നറിയിപ്പ് നൽകുവാൻ ദൈവം എനിക്ക് ഒരു പ്രത്യേക വിളി നൽകിയിട്ടുണ്ട്.
God does not give you that specific calling. Please don't say it. You just preach the word of God.
നിങ്ങൾക്ക് ദൈവം അപ്രകാരം ഒരു വിളി നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് പറയാതിരിക്കുക. നിങ്ങൾ ദൈവവചനം മാത്രം പ്രസംഗിക്കുക. നാം നമ്മുടെ പണത്തോടുള്ള നമ്മുടെ മനോഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നാം ഒരു പരസ്യം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്?
Yeah, but you can't be wiser than the Holy Spirit.
പരിശുദ്ധാത്മാവിനേക്കാട്ടിലും നിങ്ങൾക്ക് ജ്ഞാനമുള്ളവരായിരിക്കാൻ കഴിയയില്ല.
Paul says,
പൗലോസ് പറയുന്നു,
in two chapters,
രണ്ട് അധ്യായങ്ങൾ,
1 Corinthians 9,
ഒന്ന് കൊരിന്ത്യർ 9-ാം അധ്യായം,
verse 14,
14-ാം വാക്യം,
the Lord has directed those who proclaim the gospel can get the living of the gospel.
സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു.
I have not used any of these things.
എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല.
And I do not ask you to do it for me now.
എനിക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ചോദിക്കുന്നില്ല.
2 Corinthians 11
രണ്ട് കൊരിന്ത്യർ 11 അധ്യായം
verse 9
ഒമ്പതാം വാക്യം.
I was not a burden to you when I came to you.
നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായപ്പോൾ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല.
Why?
എന്തുകൊണ്ട്?
What I am doing verse 12 I will continue to do so that I can cut off the opportunity from those who desire an opportunity to be regarded just as like us.
എന്നെ നിന്ദിക്കുവാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അർത്ഥകളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പോലെ അവരെ കാണട്ടെ.
There are number of other verses like this that Paul says I did not take any money from you.
ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പണവും എടുത്തില്ല എന്ന് പൗലോസ് പറയുന്ന ഇതുപോലെയുള്ള പല വാക്യങ്ങളും.
Acts 20
അപ്പോസ്തല പ്രവൃത്തികൾ 20 അധ്യായം.
To the elders in Ephesus.
എഫെസോസിലുള്ള മൂപ്പന്മാരോട് പറയുന്നു.
I was with you for 3 years.
3 വർഷക്കാലം ഞാൻ നിങ്ങളോടൊപ്പമായിരുന്നു.
Verse 31.
31 വാക്യം.
And in all those 3 years.
ആ 3 വർഷങ്ങളിലും.
I did not want verse 33 anybody's silver or gold or clothes or anybody.
ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചില്ല.
I took care of my own needs.
എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു.
I showed you my example how we should follow Jesus what he said.
യേശുവിനെ എങ്ങനെ പിൻപറ്റണം എന്ന് ഞാൻ എന്റെ മാതൃക കൊണ്ട് നിങ്ങളെ കാണിച്ചു.
2 Thessalonians in chapter 3.
2 തെസ്സലോനിക്കർ 3 അധ്യായം.
Paul says.
പൗലോസ് പറയുന്നു.
Thessalonians.
2 തെസ്സലോനിക്കർ 3 അധ്യായം.
He says when I was with you verse 8 we did not even eat anyone's food without paying for it.
ഞാൻ 8 ഉം 9 ഉം വാക്യങ്ങൾ ആരുടെയും ആഹാരം ഞാൻ വെറുതെ അനുഭവിച്ചിട്ടില്ല. നിങ്ങൾക്കാർക്കും ഭാരമായിരിക്കരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു.
Verse 9.
9 വാക്യം അധികാരമില്ലായിരുന്നിട്ടല്ല അനുകരിക്കുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിന്.
This is not Paul, this is the Holy Spirit who has written this through Paul in the Bible.
പൗലോസ് അല്ല, പൗലോസിലൂടെ പരിശുദ്ധാത്മാവാണ് ഈ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
I do not believe I am cleverer than the Holy Spirit.
പരിശുദ്ധാത്മാവിനേക്കാട്ടിലും ജ്ഞാനമുള്ളവനാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
So if the Holy Spirit said made Paul say it, the Holy Spirit will make me also say it. The Holy Spirit made Paul say it there, he'll make me say it now.
പരിശുദ്ധാത്മാവ് പൗലോസിനെ അപ്രകാരം പറയുവാനായിട്ട് നിർബന്ധിച്ചെങ്കിൽ എന്നെയും അപ്രകാരം പറയുവാനായിട്ട്
നിർബന്ധിച്ചു. I'm saying this to expose these other people who are doing it for money.
മണത്തിനു വേണ്ടി ഈ ചെയ്യുന്ന ആളുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ
പറയുന്നത്.
2 കൊരിന്ത്യർ 2 അധ്യായം ഒരു വാക്യം കൂടെ കാണിക്കാം.
വേഴ്സ് 17.
2 17.
We are not like many who are peddling the word of God.
ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയാണ്.
Now in the English that means those who are selling the word of God for money.
ദൈവവചനത്തെ പണത്തിന് വേണ്ടി വിൽക്കുന്ന ആളുകളെ പോലെയല്ല.
Jesus chased out the money changers from the temple.
യേശുക്രിസ്തു ഈ ദൈവ ആലയത്തിൽ നിന്ന് പണമുണ്ടാക്കുന്നവരെ ചാട്ടവാറുകൊണ്ട് അയച്ചു പുറത്താക്കി.
One aspect of the ministry of the body of Christ.
ക്രിസ്തുവിന്റെ ശരീരത്തിലെ ശുശ്രൂഷയുടെ ഒരു മുഖമതാണ്.
He comforted the lepers. That is another aspect.
അവൻ കുഷ്ഠരോഗികളെ പോലും ആശ്വസിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു മുഖമാണ്.
Some people in the body of Christ are called to comfort people. Some people like me are called to chase out the money changers.
ചില ആളുകളെ ദൈവം ശരീരത്തിൽ വിളിച്ചിരിക്കുന്നത് ഇപ്രകാരമുള്ള ആളുകളെ ആശ്വസിപ്പിക്കുവാൻ, ബുദ്ധിമുട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ എന്നെ പോലെയുള്ള ചില ആളുകളെ ആലയത്തിൽ നിന്ന് ഈ പണം സമ്പാദിക്കുന്ന ആളുകളെ പുറത്താക്കുവാൻ വേണ്ടിയും വിളിച്ചിട്ടുണ്ട്.
I never tell everybody to do it.
എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല.
This is my ministry in my this part of the body of Christ.
ഈ ശരീരത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്തിലെ എന്റെ ശുശ്രൂഷ മാത്രമാണ് ഇത്. രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്.
See, somebody showed my message on sickness and healing to someone.
ഒരു വ്യക്തിക്ക് സെക്കുലർ പ്രസംഗിച്ച രോഗസൗഖ്യത്തെ കുറിച്ചുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിന് അയച്ചു.
You know, there's a teaching that Jesus took our sicknesses when he died on the cross.
യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപം വഹിച്ചു എന്ന ഒരു അവര് മത്തായി 8 17 ഉദ്ധരിക്കാറുണ്ട്.
Now many times in Matthew's gospel it says so it might be fulfilled.
മത്തായിയുടെ സുവിശേഷത്തിൽ പലപ്പോഴും ഇപ്രകാരം പറയാറുണ്ട്, ആ തിരുവെഴുത്ത് നിറവേറുന്നതിന് വേണ്ടി.
like when the child was brought back from Egypt,
kunjine Egyptil ninnu thirige kondu vannappol,
it says this was to fulfill Matthew chapter 2 verse 15, what is written in the Old Testament.
പഴയ നിയമത്തിൽ എഴുതിയ വാക്യങ്ങളുടെ നിവൃത്തിക്കായി എന്ന് രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു
15
പതിനഞ്ചാം വാക്യം.
And when he came to Nazareth, to be fulfilled what was written, that he
പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു.
It was fulfilled right there.
അവിടെ തന്നെ അത് നിവൃത്തിയായി.
Or Matthew chapter 4 verse 14, this was when he went to Zebulun, that was to fulfill what is written, that he'll go to Zebulun.
മത്തായി 4:14, സെബുലൂൻ ദേശം നഫ്താലി ദേശം അവിടെ പോകും എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ അത് നിവൃത്തിയായി.
In the same way Matthew 8:7-16,
മത്തായി 8, അതുപോലെ തന്നെ മത്തായി 8:16,
he healed everybody who was sick.
അവിടെ അവൻ ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു.
So that this verse is fulfilled, he took away our infirmities and carried away our sicknesses.
ഈ വാക്ക് നിവൃത്തിയാകുവാനായിട്ട് എല്ലാവരെയും അവൻ സൗഖ്യമാക്കി. യെശയ്യാ പ്രവചകൻ 17 വാക്യം, യെശയ്യാ പ്രവചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ.
He took our infirmities and carried away.
അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു.
Not on the cross.
കുരിശിലല്ല.
Here, right here.
ഇവിടെ ഈ വാക്യത്തിൽ.
When he healed all the sick.
അവിടെ ഉണ്ടായിരുന്ന ആ രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ.
I don't know how they take that to the cross. The cross was 3.5 years later.
കുരിശ് 3.5 വർഷത്തിന് ശേഷമായിരുന്നല്ലോ. ഇതെങ്ങനെയാണ് കുരിശിലേക്ക് എടുത്തുകൊണ്ട് പോയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു.
മിസ് റീഡിങ് സ്ക്രിപ്ചർ,
ദൈവവചനത്തെ തെറ്റായി വായിക്കുന്നതിലൂടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
In another place the Lord told the Syrophoenician woman,
മറ്റൊരു സ്ഥലത്ത് ഈ സിറോഫോനിക്കാരിയായ സ്ത്രീയെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞു,
യു നോ ഐ കാൻ്റ് ടേക്ക് ദ ചിൽഡ്രൻസ് ഫുഡ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ ഡോഗ്സ്,
എനിക്ക് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു.
ആൻഡ് ഹി സേസ് ഹിയർ ചിൽഡ്രൻസ് ബ്രെഡ് ഈസ് ഹീലിംഗ്.
അപ്പോ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഈ മക്കളുടെ അപ്പം എന്ന് പറയുന്നത് സൗഖ്യമാണ്.
Which children?
ഏത് മക്കളാണ്?
Jewish children. There was promise for healing for the Jewish people. That is not for Christians.
യഹൂദരായ മക്കൾക്ക് ഈ രോഗസൗഖ്യത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു, അത് നമുക്ക് ക്രിസ്ത്യാനികൾക്കല്ല.
You only have to read the scripture carefully, that's all.
ദൈവവചന ശ്രദ്ധയോടെ വായിക്കണം, അത്രമാത്രമേ ഉള്ളൂ.
Then he quotes James 5:14-16.
യാക്കോബ് 5:14-16 വരെ ഉദ്ധരിക്കുന്നു.
If anyone is sick, let him call the elders and let the elders pray.
രോഗികളായിരിക്കുന്ന വ്യക്തികൾ മൂപ്പന്മാരെ വിളിച്ച് മൂപ്പന്മാർ പ്രാർത്ഥിക്കട്ടെ.
And the prayer offered in faith will heal the sick.
വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും.
Read carefully.
ശ്രദ്ധയോടെ വായിക്കുക.
Who is praying?
ആരാണ് പ്രാർത്ഥിക്കുന്നത്?
Not the sick person.
രോഗിയല്ല പ്രാർത്ഥിക്കുന്നത്.
The elder.
മൂപ്പനാണ് പ്രാർത്ഥിക്കുന്നത്.
His prayer of faith will heal the sick.
മൂപ്പന്റെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും.
That depends on the faith of the elder.
മൂപ്പന്റെ വിശ്വാസത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്.
He may not have faith.
മൂപ്പന് വിശ്വാസം ഉണ്ടാകണമെന്നില്ല.
Person will not be healed.
ആ വ്യക്തിക്ക് സൗഖ്യം ഉണ്ടാവുകയില്ല.
It has got nothing to do with the person himself.
ആ വ്യക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്.
Is there a gift of healing given in the church?
സഭയിൽ രോഗസൗഖ്യത്തിന്റെ ഒരു വരം അപ്പോൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്.
Yeah, but I'd like to see somebody who lays hands on the sick and heals everybody. I haven't seen one like that till today.
കൈ വയ്ക്കുന്ന ആളുകൾക്കെല്ലാം രോഗസൗഖ്യം ഉണ്ടാകുന്ന തരത്തിൽ വരം പ്രാപിച്ച ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
You these healing meetings, 1 out of 10,000 people are healed.
ഇങ്ങനെയുള്ള രോഗസൗഖ്യത്തിന്റെ ക്രൂസൈഡുകളിൽ 10,000-ൽ ഒരു വ്യക്തിയാണ് സൗഖ്യമാകുന്നത്.
That is not gift of healing. That is like lottery. 1 out of so many people get it.
10,000-ൽ ഒരാൾ എന്ന് പറയുന്നത് ലോട്ടറി പോലെയാണ്. അത് രോഗസൗഖ്യത്തിന്റെ വരമല്ല.
കമ്പയർ ഇറ്റ് വിത്ത് ദി ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ്.
നിങ്ങൾ ഉപദേഷ്ടാവിന്റെ വരവുമായിട്ട് താരതമ്യം ചെയ്യുക.
ദാറ്റ് ഈസ് ഓൾസോ എ ഗിഫ്റ്റ്.
അതും ഒരു വരമാണല്ലോ.
ഐ ഹാവ് എ ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ്. ഐ ആം നോട്ട് അഷേംഡ് ടു സേ ഇറ്റ്.
എനിക്ക് ഇപ്രകാരം ദൈവവചനം പഠിപ്പിക്കുവാനുള്ള വരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് അത് പറയുന്നത്
ഐ ഡിഡ്ന്റ് പ്രൊഡ്യൂസ് ഇറ്റ്, ഗോഡ് ഗേവ് ഇറ്റ് ടു മീ.
ഞാനല്ല അത് ഉണ്ടാക്കിയത്, ദൈവമാണ് എനിക്ക് നൽകിയത്.
ഇഫ് ഐ ടീച്ച് 500 people and only 2 people understand what I'm saying,
ഞാൻ 500 പേരെ പഠിപ്പിക്കുന്നു, ആ 500 പേരെ പഠിപ്പിച്ചിട്ട് രണ്ടു പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ.
I'll say I will retire. I don't have the gift of teaching.
അപ്പോൾ ഞാൻ പറയും, ഞാൻ എന്നാൽ റിട്ടയർ ചെയ്തേക്കാം, ഞാൻ പിരിഞ്ഞേക്കാം, കാര്യം എനിക്ക് ഈ പഠിപ്പിക്കാനുള്ള വരമില്ല.
When I teach 500 people, all 500 understand the word of God.
ഞാൻ 500 പേരെ പഠിപ്പിക്കുന്നു, 500 പേർക്കും ദൈവവചനം മനസ്സിലാകുന്നു.
They may not obey it, but all 500 understand the word.
എല്ലാവർക്കും മനസ്സിരിക്കാൻ പറ്റുന്നില്ല, പക്ഷേ 500 പേർക്കും മനസ്സിലാകുന്നുവെങ്കിൽ.
That is a supernatural gift of teaching.
അത് ദൈവം നൽകിയിരിക്കുന്ന ഒരു വരമാണ്.
If a man has a gift of healing,
ഒരു മനുഷ്യൻ അതുപോലെ
500 people all will be healed.
അവൻ 500 പേർക്ക് പ്രാർത്ഥിച്ചാൽ 500 പേരും സൗഖ്യമാകും.
I have never seen anyone who heals even 1% of the people he prays for.
താൻ പ്രാർത്ഥിക്കുന്ന ആളുകളിൽ 1% ആളുകൾക്ക് പോലും ഇതുപോലെ സൗഖ്യം വരുന്ന ആളുകളെ സൗഖ്യം വരുത്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉദാഹരണം പറയാം.
When I was born again,
ഞാൻ വീണ്ടും ജനനം
പ്രാപിച്ചു. I didn't know what my gift was.
എന്റെ വരം എന്താണ് എനിക്കറിയില്ലായിരുന്നു.
I did evangelism.
അതുകൊണ്ട് ഞാൻ അന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്തു.
I was in the naval base.
ഞാൻ നേവൽ ബേസിലായിരുന്നു.
I stood in every street in Ernakulam over a period of 2 years and preached the gospel.
ഞാൻ എറണാകുളത്തിലുള്ള ഓരോ തെരുവിലും നിന്ന് 2 വർഷം ഞാൻ സുവിശേഷം
പ്രസംഗിച്ചു. Everyone, I took a scooter, went to a corner.
ഞാൻ സ്കൂട്ടർ എടുത്ത് ഒരു മൂലയിൽ പോകും.
One brother would be with me, we'd sing a 2-3 lines of a chorus.
മറ്റൊരു സഹോദരൻ എന്റെ കൂടെ ഉണ്ടാവും, ഞങ്ങൾ 2-3 പാട്ടുകൾ.
I would preach the gospel 5 minutes.
ഞാൻ 5 മിനിറ്റ് സുവിശേഷം പ്രസംഗിക്കും.
Some people would listen.
ചില ആളുകൾ കേൾക്കും.
Go to the next corner.
ഞങ്ങൾ അടുത്ത
മൂലയിലേക്ക് പോകും. Over a period of 2 years, I covered the whole of Ernakulam.
ഞാൻ 2 വർഷം കൊണ്ട് എറണാകുളം മുഴുവൻ അപ്രകാരം എല്ലാ മൂലകളിലും പോകും.
That's where I learned to preach, on the streets.
ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത് അങ്ങനെയാണ്, തെരുവുകളിൽ.
But you know, not one person was converted.
പക്ഷെ ഞാൻ പറയട്ടെ, ആ പ്രസംഗിച്ചതിലെ ഒരു ആൾ പോലും രക്ഷിക്കപ്പെട്ടില്ല.
I learned to preach, but nobody was converted.
ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചു, പക്ഷെ ആരും രക്ഷിക്കപ്പെട്ടില്ല.
I learned something.
ഞാൻ അവിടെ നിന്ന് ഒന്ന് പഠിച്ചു.
God has not given me the gift of evangelism.
സുവിശേഷീകരണത്തിന്റെ ഒരു വരമല്ല ദൈവം എനിക്ക് നൽകിയത്.
During that same period,
ആ കാലഘട്ടത്തിൽ തന്നെ,
every week I would take a Bible study in the naval base.
ഞാൻ നേവൽ ബേസിൽ ഓരോ ആഴ്ചയും ഞാൻ ഒരു ബൈബിൾ സ്റ്റഡി എടുക്കുമായിരുന്നു.
Everybody who came to that Bible study was blessed.
ആ വേദ പഠന ക്ലാസ്സിന് വന്നിരുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായി.
Not 50%, all of them.
50% എല്ലാവർക്കും.
I learned. I have, this is my gift.
ഞാൻ ഉടനെ മനസ്സിലാക്കി, ഇതാണ് എന്റെ വരം.
Please show me somebody who's got the gift of healing like that. I have not seen even one person like that today.
ഇങ്ങനെ രോഗസൗഖ്യത്തിന്റെ വരമുള്ള ഒരാളെ നിങ്ങൾ കാണിച്ചു തരിക, അപ്രകാരമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല.
But I don't believe in spinning theories.
ഞാൻ എന്തെങ്കിലും തിയറികൾ നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല.
Read the Bible carefully and you will see and face things realistically.
നിങ്ങൾ ദൈവവചനം ശ്രദ്ധയോടെ വായിക്കുക, യാഥാർത്ഥ്യബോധത്തോടുകൂടെ കാര്യങ്ങളെ അഭിമുഖീകരിക്കുക. തൃത്വം മനസ്സിലാക്കി തരാമോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.
വെരി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് 3 പേഴ്സൺസ് വൺ ഗോഡ് ഔർ മൈൻഡ് കനോട്ട് ഗ്രാസ്പ് ഇറ്റ്.
3 വ്യക്തികൾ ഒരു ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്.
ലെറ്റ് മീ യൂസ് എൻ എക്സാമ്പിൾ.
ഞാൻ ഉദാഹരണം പറയാം.
മാൻ ഇസ് അബവ് എ ഡോഗ്.
മനുഷ്യൻ ഒരു നായ്ക്ക് മുകളിലാണ്.
ഗോഡ് ഇസ് മച്ച് മോർ അബവ് മാൻ.
ദൈവം മനുഷ്യനെക്കാട്ടിലും എത്ര ഉയരത്തിലാണ്.
എ ഡോഗ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് എവറിതിങ് എ മാൻ ഡസ്.
മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു നായ്ക്ക് മനസ്സിലാവില്ല.
After 5 years of teaching a dog, putting 3 bones, you can teach that dog 1 + 1 + 1 = 3.
നിങ്ങൾ 5 വർഷം ഒരു നായ്ക്കുട്ടിയെ പഠിപ്പിക്കുക, ഒരു 3 എല്ലും കഷ്ണം വെച്ചിട്ട് ഒരു എല്ല്, അടുത്ത 2-ാമത്തെ എല്ല്, 3-ാമത്തെ എല്ല്, 1, 1, 1, 1, 3 എന്ന് പഠിപ്പിച്ചു.
The dog has understood 3, 1 + 1 + 1 = 3.
1, 1, 1, 3 ആണ് എന്ന് ഈ നായ്ക്ക് മനസ്സിലായി.
Now you want to teach the dog multiplication. 1 × 1 × 1 = 1.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ നായയെ ഗുണനം പഠിപ്പിക്കണം. 1 × 1 = 1 പഠിപ്പിക്കണം.
The dog is all confused. What is this?
നായ്ക്ക് മുഴുവൻ എല്ലാം കുഴപ്പത്തിലായി. നായ്ക്ക് മനസ്സിലാകുന്നില്ല.
You can understand it.
നിങ്ങൾക്കത് മനസ്സിലാവും.
First, second standard student can understand.
2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും.
You have to be a man to understand man.
നിങ്ങൾക്ക് ഈ കണക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനാകണം.
So to understand the Trinity, how 1 and 1 and 1 is 1, it's like multiplication. You cannot understand it if you're not only one day when we see him, we'll understand it.
നമുക്ക് ഈ നായ്ക്ക് ഗുണനം മനസ്സിലാകുന്നത് പോലെയാണ്. നമുക്ക് ഈ 1 × 1 × 1 = 1 എന്ന് ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്റെ മരണശേഷം ശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ എന്തെങ്കിലും വചനവിരുദ്ധമായോ സഭയുടെ ചട്ടങ്ങൾക്കോ എതിരായി എന്തെങ്കിലും ഉണ്ടോ? ഈ കാര്യത്തിൽ ഉപദേശം
ആഗ്രഹിക്കുന്നു.
നമുക്ക് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഉപദേശവുമില്ല. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിക്ക് ഇലക്ട്രിക് ക്രിമറ്റോറിയം ഉപയോഗിക്കാമോ, ശരീരം ദഹിപ്പിക്കാമോ?
In America, where it's very expensive to buy a coffin, very expensive to buy burial ground, some people do that because the Christians, some Christians are so poor.
അമേരിക്കയിൽ ചില ക്രിസ്ത്യാനികൾ, അവർ വളരെ പാവപ്പെട്ടവരാണ്. അവർക്ക് ഈ ശവപ്പെട്ടി വാങ്ങുവാനോ അല്ലെങ്കിൽ അടക്കം ചെയ്യുവാനോ ഉള്ള കാശില്ല.
Very difficult to find a burial place where in a big city and all for poor Christians.
പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് അടക്കം ചെയ്യുവാനായിട്ട് ഒരു ബറിയൽ ഗ്രൗണ്ട് കിട്ടുന്നത് തന്നെ വളരെ പ്രയാസമാണ്.
But in a place where you can be buried, that is preferable.
എന്നാൽ അങ്ങനെ ഒരു അടക്കുവാനായിട്ട് ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് നല്ലതാണ്.
But I will not say that if you are cremated it's wrong.
എന്നാൽ അപ്രകാരം ദഹിപ്പിക്കുന്നു എന്നതുകൊണ്ട് തെറ്റുണ്ട് എന്ന് ഞാൻ പറയുകയില്ല.
Because there's no soul in that body, it's just dust.
ആ ശരീരത്തിൽ പ്രാണനില്ല, അത് പൊടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ നിങ്ങൾ ദഹിപ്പിച്ചാലോ നിങ്ങൾ അടക്കം ചെയ്താലോ കുഴിച്ചിട്ടാലോ എന്താണെങ്കിലും കർത്താവിന്റെ മറവെങ്കിൽ നാം
ഉയർക്കപ്പെടും.
നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൈബിൾ അല്ലാതെ വേറെ ബൈബിൾ ഉണ്ടോ? കത്തോലിക്ക റോമൻ സഭകൾക്ക് വേറെ ബൈബിൾ ഉണ്ടോ? പല തരത്തിലുള്ള ദൈവ വചനങ്ങളുണ്ട്, ബൈബിളുകളുണ്ട്. അടിസ്ഥാനപരമായി സന്ദേശം എല്ലാം ഒന്ന് തന്നെയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരുന്നു.
അവൻ
നടന്നതുപോലെ നടക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു.
All Bible say that.
എല്ലാ ബൈബിളും അത് പറയുന്നു.
The Bible says if you don't take up the cross you cannot follow Jesus.
നിങ്ങൾ കുരിശെടുക്കുന്നില്ല എങ്കിൽ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുന്നില്ല എന്ന് എല്ലാ ബൈബിളും പറയുന്നു.
Basic truths are the same in every Bible.
എല്ലാ വേദപുസ്തകത്തിലും ഉള്ള അടിസ്ഥാന സത്യങ്ങൾ ഒരുപോലെയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഇക്കാലയളവിൽ കാണപ്പെടുന്നതായ ഉപരിപ്ലവത, കുടുംബത്തിൽ കാണപ്പെടുന്ന സൂപ്പർഫിഷ്യാലിറ്റി, കുടുംബത്തിൽ കാണപ്പെടുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും ലോകത്തിന്റെ മാലിന്യം പേറി ജീവിക്കുന്ന പങ്കാളിയും കൂടിയുള്ള പാർട്ണർ ഓഫ് വേൾഡ്ലി പേഴ്സൺ ക്ലെയിംസ്, അങ്ങനെയുള്ള കുടുംബജീവിതം എങ്ങനെ സാധിക്കുമെന്ന് വിശദീകരിക്കണം.
ജോബ് ഹാഡ് എ വെരി വിക്കഡ് വൈഫ് ബട്ട് ഹി ലിവ്ഡ് സച്ച് എ ഗോഡ്ലി
ലൈഫ്. ഇയോബിന് വളരെ ലോകമയത്വമുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാര്യയായിരുന്നു, പക്ഷേ അദ്ദേഹം വളരെ ദൈവഭക്തിയുള്ള ഒരു ജീവിതം ജീവിച്ചു.
സോ we can never make an excuse in the final day saying Lord I had a bad wife that's why I couldn't live a God
enikku oru mosham bhariyayirunnu undayirunnathu adu kondu enikku devabhaktiyulla jeevitham jeevikkan kazhinjilla ennu avasana naalil ningalkku orikkalum oru excuse parayan
kazhiyum. Adam, Lord I sinned because of this woman.
Devame ee stree nee thanna ee stree kondana njan paavam cheythu ennu parayunnathu aadamya swabhavama.
That even today many men say that.
ഇന്നും പല പുരുഷന്മാരും അത് പറയാറുണ്ട്.
Adam himself opened his mouth and ate it. He can't blame his wife.
ആദാം തന്നെയല്ലേ വായ് തുറന്ന് തിന്നത്, എന്തിനാ പിന്നെ ഭാര്യയെ കുറ്റം പറയുന്നു?
So don't blame your wife.
അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ കുറ്റം പറയാതെ. പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, അതുപോലെ യുദ്ധങ്ങൾ, ശത്രുക്കളെ കൊന്നുകളയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ സ്നേഹമാണ് എന്ന് പറയുന്നു. മറ്റു മതങ്ങളിൽ ഇപ്രകാരമുള്ള ഈ കൊല്ലയും ഒക്കെ ഉണ്ട്. ചില ആളുകൾ എന്നോട് ചോദിക്കുന്നു ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക.
നോ സീ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്
പഴയ നിയമത്തിൽ
ഗോഡ് ഹാഡ് ടു പ്രിപ്പയർ എ പീപ്പിൾ ഫോർ ദി കമ്മിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
യേശുവിന്റെ വരവിന് വേണ്ടി ആളുകളെ ഒരുക്കുകയായിരുന്നു പഴയ നിയമത്തിൽ.
He had to protect those people from all evil influences.
എല്ലാ തെറ്റായ സ്വാധീനങ്ങളിൽ നിന്നും ആളുകളെ സൂക്ഷിക്കേണ്ടിയുണ്ട്.
Today we have the Holy Spirit that protects us from evil influences.
ഇന്ന് നമ്മെ തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്.
People of Israel did not have that.
എന്നാൽ ഇസ്രായേലിലുള്ള ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ആ രീതിയിൽ ഇല്ലായിരുന്നു.
They would easily get infected by the people around them.
അവർക്ക് ചുറ്റിനുമുള്ള ആളുകളാൽ വളരെ പെട്ടെന്ന് അവർക്ക് രോഗം പിടിക്കുമായിരുന്നു.
To prevent that disease from spreading into Israel, God had to cut off those people.
അവിടെ ആ രോഗം ഇങ്ങോട്ട് പടരാതിരിക്കുന്നതിന് വേണ്ടി ആ ആളുകളെ അവിടെ നശിപ്പിക്കുമായിരുന്നു.
Even in a hospital, sometimes somebody has got diabetes, they cut off his foot.
ഹോസ്പിറ്റലിൽ പോലും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് ഉള്ളപ്പോൾ കാല് മുറിച്ചു കളയും.
Why do you cut off his foot?
എന്തിനാണ് ആ കാല് മുറിച്ചത്?
So that the disease doesn't go to the rest of the body.
മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ രോഗം പടരാതിരിക്കുവാനായിട്ട് കാൽ മുറിച്ചു കളയും.
They pull out certain parts of the body inside so that the cancer does not spread.
ക്യാൻസർ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കുവാൻ വേണ്ടി ശരീരത്തിന്റെ അകത്തുള്ള ചില ഭാഗങ്ങളെ എടുത്തു മാറ്റുന്നു.
It was that type of surgery that was being done on the Canaanites to prevent the disease spreading to the Israelites.
ഇസ്രായേലിലേക്ക് അങ്ങനെയുള്ള രോഗം പടരാതിരിക്കുവാൻ വേണ്ടിയാണ് കനാന്യരിൽ ഇപ്രകാരമുള്ള ശസ്ത്രക്രിയ.
Now we have the Holy Spirit.
എന്നാൽ ഇപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്.
We don't have to kill anybody. This power can keep us from evil.
ആരെയും കൊല്ലേണ്ട ആവശ്യമില്ല. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദോഷത്തിൽ നിന്ന് നമ്മെ സൂക്ഷിക്കും. എബ്രായ ലേഖനം 12 22 മുതൽ 25 വരെ ഒന്ന് എക്സ്പ്ലെയിൻ.
What is the question? No question.
No question.
Please go to New Testament verse by verse in CFC and you will get the answer.
നിങ്ങൾ CFC വെബ്സൈറ്റിൽ ചെന്ന് പുതിയ നിയമം വാക്യപ്രതി വാക്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം
ലഭിക്കും.
പുതിയ നിയമത്തിലെ ഏത് ഭാഗമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ യോഹന്നാൻ 19:11, ഫോർ ദിസ് റീസൺ ഹി ഹു ഡെലിവേർഡ് മീ ടു യു ഹാസ് ദ ഗ്രേറ്റസ്റ്റ് സിൻ, എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവൻ ആരാണ്? ഹു ഡെലിവേർഡ് ദിസ് റീസൺ ഹി ഹു ഡെലിവേർഡ് മീ അത് യൂദാസ് ഇസ്കരിയോത്താണ്.
ഓക്കേ, he's telling Pilate that. Okay.
പിലാത്തോസിനോട് പറയുന്ന കാര്യം, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വചനം ഇന്നത്തെ യുഗത്തിൽ പ്രസക്തമാണോ? ഐഡൽസ്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്, ഇപ്പോഴും ഇസ് ഇറ്റ് ട്രൂ നൗ? നാം ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അത് അപ്രകാരം തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളാണല്ലോ. പിന്നെ എങ്ങനെയാണ് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കുട്ടി യേശു ക്രിസ്തു ആകുന്നത്?
ക്രിസ്തുവാണല്ലോ.
നിങ്ങൾ അന്തിമ വിജയം എന്ന പുസ്തകം നിങ്ങൾ എടുത്ത് നോക്കുക, അവിടെ അക്കാര്യങ്ങളുണ്ട്. ദ വെരി അതോറിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡിപ്പെൻഡ് ഓൺ സ്കോളേഴ്സ് ഹു ഇൻവെസ്റ്റഡ് ദെയർ ലൈഫ് ഓൺ ഗ്രീക്ക് ആൻഡ് ഹീബ്രൂ, റൈറ്റ്? ദെൻ how can we say that their learning is not important? Greek and Hebrew?
No, they've already translated it and you are not cleverer than them to quote Hebrew and Greek. It is already here.
ഇത് നിങ്ങൾക്ക് അവരെ തർജ്ജമ ചെയ്ത് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അവരെക്കാട്ടിലും ജ്ഞാനം ഉണ്ടായി, അത് വീണ്ടും പോയി മൂലഭാഷയിൽ പഠിക്കേണ്ട ആവശ്യമില്ല.
Today when somebody says the Greek says that, he is trying to say he is cleverer than these translators.
ഇത് തർജ്ജമ ചെയ്ത ആളുകളെക്കാട്ടിലും താൻ ബുദ്ധിയുള്ളവനാണ് എന്നാണ് ഗ്രീക്കിൽ അങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്.
I believe these people are cleverer than all these people who talk about Hebrew and Greek today.
ഇന്ന് ഹീബ്രൂ ഗ്രീക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടിലും ഇന്നുള്ള ആളുകൾ കൂടുതൽ ബുദ്ധിയുള്ളവരാണെന്ന് ഞാൻ
ചിന്തിക്കുന്നു.
നമുക്ക് കുറച്ച് സമയം മുമ്പോട്ട് പോയി.
And if you are still not satisfied,
നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് തൃപ്തിയായിട്ടില്ല എങ്കിൽ,
you go to the Lord,
നിങ്ങൾ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുക.
Please explain to me the things that Brother Zach could not explain.
കർത്താവേ, സഹോദരൻ സാക്കിന് വിശദീകരിച്ചു തരുവാൻ കഴിയാത്ത കാര്യങ്ങൾ അങ്ങ് എനിക്ക് വിശദമാക്കി തരണമേ.
ഹെവൻലി ഫാദർ, പ്ലീസ് ഹെൽപ്പ് അസ് ടു സീ ദ വണ്ടർഫുൾ പ്രിവിലേജ് വി ഹാവ് ടു നോ ദ വേർഡ് ഓഫ് ഗോഡ് ടു ലീഡ് അസ് ഇൻ ദിസ് ലൈഫ് ഓൺ എർത്ത്.
കർത്താവേ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഞങ്ങളെ മുമ്പോട്ട് നയിക്കുവാനായി ഞങ്ങൾക്ക് ദൈവവചനം ഉള്ളതിനായിട്ട് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
താങ്ക് യു ഫോർ ദിസ് ടൈം ഇൻ ജീസസ് നെയിം.
ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ.